വാർ മുറയിടുന്നു. എന്റെ നാമം ഇടവിടാതെ എല്ലായ്പ്പോഴും ദുഷിക്കപ്പെടുന്നുവെന്നും യഹോവ അരുളി ചെയ്യുന്നു. അതുകൊണ്ട് എന്റെ ജനം എന്റെ നാമത്തെ അറിയും. അതുകൊണ്ട് ഞാൻ തന്നെയാകുന്നു പ്രസ്താവിക്കുന്നവനെന്ന് അവർ അന്നറിയും. സമാധാനത്തെ ഘോഷിച്ച് നന്മയെ സുവിശേഷിക്കുകയും രക്ഷയെ പ്രസിദ്ധമാക്കുകയും സിയോനോട് നിന്റെ ദൈവം വാഴുന്നു എന്ന് പറയുകയും ചെയ്യുന്ന സുവാർത്താ ദൂതന്റെ കാൽ പർവ്വതങ്ങളിന്മേൽ എത്ര മനോഹരം. നിന്റെ കാവൽക്കാരുടെ ശബ്ദം കേട്ടുവോ? അവർ ശബ്ദമുയർത്തിയവരുപോലെ ഉല്ലസിച്ചു ഘോഷിക്കുന്നു. യഹോവ സിയോനിലേക്ക് മടങ്ങി വരുമ്പോൾ അവർ അഭിമുഖമായി കാണും. യെരുശലേമിന്റെ ശൂന്യപ്രദേശങ്ങളെ പൊട്ടിയാർത്തോൾവീൻ. യഹോവ തന്റെ ജനത്തെ ആശ്വസിപ്പിച്ചു, യെരുശലേമിനെ വീണ്ടെടുത്തിരിക്കുന്നുവല്ലോ. സകല ജാതികളും കാണുക, യഹോവ തന്റെ വിശുദ്ധ ഭുജത്തെ നഗ്നമാക്കിയിരിക്കുന്നു. ഭൂമിയുടെ അറ്റങ്ങളൊക്കെ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയെ കാണും. വിട്ടുപോരുവീൻ, വിട്ടുപോരുവീൻ, അവിടെ നിന്ന് പുറപ്പെട്ടു പോരുവീൻ. അശുദ്ധമായതൊന്നും തുടരുത്, അതിന്റെ നടുവിൽ നിന്ന് പുറപ്പെട്ടു പോരുവീൻ. യഹോവയുടെ ഉപകരണങ്ങളെ ചുമക്കുന്നവരെ, നിങ്ങളെ തന്നെ നിർമ്മലീകരിപ്പീൻ. നിങ്ങൾ ബദ്ധപ്പാടോടെ പോകയില്ല, ഓടിപ്പോകുകയുമില്ല. യഹോവ നിങ്ങൾക്ക് മുമ്പായി നടക്കും, ഇസ്രായേലിന്റെ ദൈവം നിങ്ങൾക്ക് പിമ്പടയായിരിക്കും. എന്റെ ദാസൻ കൃതാർത്ഥനാകും, അവൻ ഉയർന്നു പൊങ്ങി അത്യന്ത ഉന്നതനായിരിക്കും. അവന്റെ രൂപം കണ്ടാൽ ആളല്ല എന്നും അവന്റെ ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്നും തോന്നുമാറ് വിരൂപമായിരിക്കുകൊണ്ട് പലരും നിന്നെ കണ്ട് സ്തംഭിച്ചു പോയതുപോലെ. അവൻ പല ജാതികളെയും കുതിച്ചു ചാടുമാറാക്കും. രാജാക്കന്മാർ അവനെ കണ്ടു വായി പൊത്തി നിൽക്കും. അവർ ഒരിക്കലും അറിഞ്ഞിട്ടില്ലാത്തത് കാണുകയും ഒരിക്കലും കണ്ടിട്ടില്ലാത്തത് ഗ്രഹിക്കുകയും ചെയ്യും. ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്ത് നിന്ന് വേർ മുളയ്ക്കുന്നത് പോലെയും അവന്റെ മുമ്പാകെ വളരും. അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്നതിനായിരുന്നു. നാം അവനെ ആദരിച്ചതുമില്ല. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുവരിക്കുന്നു. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. നാം ഓരോരുത്തരും താൻ താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. തന്നെ താൻ താഴ്ത്തി വായെ തുറക്കാതെ ഇരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്രിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതെ ഇരിക്കുന്ന ആടിനെ പോലെയും അവൻ വായെ തുറക്കാതിരുന്നു. അവൻ പീഡനത്താലും ശിക്ഷാവിധിയാലും എടുക്കപ്പെട്ടു. ജീവനുള്ളവരുടെ ദേശത്തു നിന്ന് അവൻ ഛേദിക്കപ്പെട്ടു എന്നും എന്റെ ജനത്തിന്റെ അതിക്രമം നിമിത്തം അവനെ ദണ്ഡനം വന്നു എന്നും അവന്റെ തലമുറയിൽ ആർ വിചാരിച്ചു? അവൻ സാഹസമൊന്നും ചെയ്യാതെയും അവന്റെ വായിൽ വഞ്ചനയൊന്നുമില്ലാതെ ഇരുന്നിട്ടും അവർ അവനെ ദുഷ്ടന്മാരോടുകൂടി ശവക്കുഴി കൊടുത്തു. അവന്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോടുകൂടെ ആയിരുന്നു. എന്നാൽ അവനെ തകർത്തു കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവൻ അവനെ കഷ്ടം വരുത്തി. അവന്റെ പ്രാണനൊരു അകൃത്യയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവന്റെ കയ്യാൽ സാധിക്കുകയും ചെയ്യും. അവൻ തന്റെ പ്രയത്ന ഫലം കൊണ്ട് തൃപ്തനാകും. നീതിമാനായ എന്റെ ദാസൻ തന്റെ പരിജ്ഞാനം കൊണ്ട് പലരെയും നീതീകരിക്കും. അവരുടെ അകൃത്യങ്ങളെ അവൻ വഹിക്കും. അതുകൊണ്ട് ഞാൻ അവന് മഹാന്മാരോടുകൂടെ ഓഹരി കൊടുക്കും. ബലവാന്മാരോടുകൂടെ അവൻ കൊള്ള പങ്കിടും. അവൻ തന്റെ പ്രാണനെ മരണത്തിന് ഒഴുക്കിക്കളയുകയും അനേകരുടെ പാപം വഹിച്ചും അതിക്രമക്കാർക്ക് വേണ്ടി ഇടം നിന്നും കൊണ്ട് അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെടുകയും ചെയ്യുകയാൽ തന്നെ ഉറക്ക വിളിക്ക് അടങ്ങിയിരിക്കരുത്. കാഹളം പോലെ നിന്റെ ശബ്ദമുയർത്തി എന്റെ ജനത്തിനെ അവരുടെ ലംഘനത്തെയും യാക്കോബ് ഗ്രഹത്തിനെ അവരുടെ പാപങ്ങളെയും അറിയിക്കുക. എങ്കിലും അവർ എന്നെ ദിനം പ്രതി അന്വേഷിച്ചു, എന്റെ വഴികളെ അറിവാൻ ഇച്ഛിക്കുന്നു. നീതി പ്രവർത്തിക്കുകയും തങ്ങളുടെ ദൈവത്തിന്റെ ന്യായം ഉപേക്ഷിക്കാതിരിക്കുകയും ചെയ്ത ഒരു ജാതിയെ പോലെ അവർ നീതിയുള്ള വെപ്പുകളെ എന്നോട് ചോദിച്ചു, ദൈവത്തോട് അടുപ്പാൻ വാഞ്ചിക്കുന്നു. ഞങ്ങൾ നോമ്പ് നോൽക്കുന്നത് നീ നോക്കാതെ ഇരിക്കുന്നതെന്ത്? ഞങ്ങൾ ആത്മതപനം ചെയ്യുന്നത് നീ അറിയാതെ ഇരിക്കുന്നെന്ത്? ഇതാ നിങ്ങൾ നോമ്പ് നോക്കുന്ന ദിവസത്തിൽ തന്നെ നിങ്ങളുടെ കാര്യാദികളെ നോക്കുകയും നിങ്ങളുടെ എല്ലാ വേലക്കാരെയും കൊണ്ട് അധ്വാനിപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ വിവാദത്തിനും കലഹത്തിനും ക്രൂരമുഷ്ടി കൊണ്ട് അടിക്കേണ്ടതിനും നോമ്പ് നോക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഉയരത്തിൽ കേൾപ്പാൻ തക്കവണ്ണമല്ല നിങ്ങൾ ഇന്ന് നോമ്പ് നോക്കുന്നത്. എനിക്ക് ഇഷ്ടമുള്ള നോമ്പും മനുഷ്യൻ ആത്മതപനം ചെയ്യുന്ന ദിവസവും ഇങ്ങനെയുള്ളതോ? തലയെ വേഴത്തെ പോലെ കുനിയിക്കുക, രട്ടും വെണ്ണീരും വിരിച്ച് കിടക്കുക. ഇതാകുന്നുവോ ഉപവാസം? ഇതിനോ നീ നോമ്പെന്ന് ഹോവയ്ക്ക് പ്രസാദമുള്ള ദിവസമെന്നും പേർ പറയുന്നത്? അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുഖത്തിന്റെ അമിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക. എല്ലാ നുഖത്തെയും തകർക്കുക, ഇതല്ലയോ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം? വിശപ്പുള്ളവന് നിന്റെ അപ്പം നുറുക്കി കൊടുക്കുന്നതും അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടിൽ ചേർത്തുകൊള്ളുന്നതും നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുന്നതും നിന്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതിരിക്കുന്നതുമല്ലയോ? അപ്പോൾ നിന്റെ വെളിച്ചോഷസ് പോലെ പ്രകാശിക്കും, നിന്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊറുതി വരും, നിന്റെ നീതി നിനക്ക് മുമ്പായി നടക്കും, യഹോവയുടെ മഹത്വം നിന്റെ പിമ്പടയായിരിക്കും. അപ്പോൾ നീ വിളിക്കും, യഹോവ ഉത്തരമള്ളി ചെയ്യും. നീ നിലവിളിക്കും, ഞാൻ വരുന്നു എന്ന് അവൻ അരുളി ചെയ്യും. നുഖവും വിരൽ ചൂണ്ടുന്നതും വഷളത്വം സംസാരിക്കുന്നതും നീ നിന്റെ നടുവിൽ നിന്ന് നീക്കിക്കളയുകയും വിശപ്പുള്ളവനോട് നീ താല്പര്യം കാണിക്കുകയും കഷ്ടത്തിലിരിക്കുന്നവനെ തൃപ്തി വരുത്തുകയും ചെയ്യുമെങ്കിൽ നിന്റെ പ്രകാശം ഇരുളിൽ ഉദിക്കും, നിന്റെ അന്ധകാരം മധ്യാഹ്നം പോലെയാകും. യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തുകയും വരണ്ട നിലത്തിലും നിന്റെ വിശപ്പ് അടക്കി നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും. നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം വറ്റിപ്പോകാത്ത നീരുറവ് പോലെയും ആകും. നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും, തലമുറ തലമുറയായി കിടക്കുന്ന അടിസ്ഥാനങ്ങളെ നീ കെട്ടിപ്പൊക്കും. കേടുതീർക്കുന്നവനെന്നും കുടിയിരിപ്പാൻ തക്കോണം പാതകളെ യഥാസ്ഥാനത്താക്കുന്നവനെന്നും നിനക്ക് പേർ പറയും. നീ എന്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ കാര്യാദികൾ നോക്കാതെ ശബത്തിൽ നിന്റെ കാലടക്കി വെച്ച് ശബത്തിനെ ഒരു സന്തോഷമെന്നും യഹോവയുടെ വിശുദ്ധ ദിവസത്തെ ബഹുമാനയോഗ്യമെന്നും പറയുകയും നിന്റെ വേലയ്ക്ക് പോകുകയോ നിന്റെ കാര്യാദികളെ നോക്കിയോ വ്യർത്ഥ സംസാരത്തിൽ നേരം പോക്കുകയോ ചെയ്യാത്തവണ്ണം അതിനെ ബഹുമാനിക്കുകയും ചെയ്യുമെങ്കിൽ നീ യഹോവയിൽ പ്രമോദിക്കും. ഞാൻ നിന്നെ ദേശത്തിലെ ഉന്നതങ്ങളിൽ വാഹനമേറ്റി ഓടുമാറാക്കുകയും നിന്റെ പിതാവായ കോവിന്റെ അവകാശം കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്യും. യഹോവയുടെ വായല്ലോ അരുളി ചെയ്തിരിക്കുന്നത്. രക്ഷിപ്പാൻ കഴിയാത്തവണ് യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാത്തവണ് അവന്റെ ചെവി മന്ദമായിട്ടുമില്ല. നിന്റെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെ നിങ്ങളുടെ ദൈവത്തെ നമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാത്തവണ്ണം അവന്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. നിങ്ങളുടെ കൈകൾ രക്തം കൊണ്ടും നിങ്ങളുടെ വിരലുകൾ അകൃത്യം കൊണ്ടും മലിനമായിരിക്കുന്നു. നിങ്ങളുടെ അധരങ്ങൾ ഫോഷ്ക്ക് സംസാരിക്കുന്നു, നിങ്ങളുടെ നാവ് നീതികേട് ജപിക്കുന്നു. ഒരുത്തനും നീതിയോടെ വ്യവഹരിക്കുന്നില്ല, ഒരുത്തനും സത്യത്തോടെ പ്രതിവാദിക്കുന്നുമില്ല. അവർ വ്യാജത്തിൽ ആശ്രയിച്ച് ഫോഷ്ക് സംസാരിക്കുന്നു. അവർ കഷ്ടതയെ ഗർഭം ധരിച്ച് നീതികേടിനെ പ്രസവിക്കുന്നു. അവർ അണല്ലിമുട്ട പൊരുന്നുകയും ചിലന്തി വല നെയ്യുകയും ചെയ്യുന്നു. ആ മുട്ട തിന്നുന്നവൻ മരിക്കും. പൊട്ടിച്ചാൽ അണലി പുറത്തു വരുന്നു. അവർ നെയ്തത് വസ്ത്രത്തിന് കൊള്ളുകയില്ല. അവരുടെ പണി അവർക്ക് പുതപ്പാകുകയുമില്ല. അവരുടെ പ്രവൃത്തികൾ നീതിയട്ട പ്രവൃത്തികൾ. സാഹസകർമ്മങ്ങൾ അവരുടെ കൈക്കലുണ്ട്. അവരുടെ കാൽ ദോഷത്തിനായി ഓടുന്നു. കുറ്റമില്ലാത്ത രക്തം ചിന്നുവാൻ അവർ ബന്ധപ്പെടുന്നു. അവരുടെ നിരൂപണങ്ങൾ അന്യായ രൂപണങ്ങൾ തന്നെ. അന്യായ നിരൂപണങ്ങൾ ആകുന്നു. ശൂന്യവും നാശവും അവരുടെ പാതകളിൽ ഉണ്ട്. സമാധാനത്തിന്റെ വഴി അവർ അറിയുന്നില്ല. അവരുടെ നടപ്പിൽ ന്യായവുമില്ല. അവർ തങ്ങൾക്കായി വളഞ്ഞ പാതകളെ ഉണ്ടാക്കിയിരിക്കുന്നു. അവയിൽ നടക്കുന്നവനൊരുത്തനും സമാധാനം അറിയുകയില്ല. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 11-ാം അധ്യായം. മറിയയുടെയും അവരുടെ സഹോദരി മാർത്തയുടെയും ഗ്രാമമായ ബെഥാന്യയിലെ ലാസർ എന്ന ഒരുത്തൻ ദീനമായി കിടന്നു. ഈ മറിയായിരുന്നു കർത്താവിനെ പരിമള തൈലം പൂശി തന്റെ തലമുടി കൊണ്ട് അവന്റെ കാൽ തുടച്ചത്. അവരുടെ സഹോദരനായ ലാസർ ആയിരുന്നു ദീനമായി കിടന്നത്. ആ സഹോദരിമാർ അവന്റെ അടുക്കൽ ആളയച്ചു. കർത്താവേ, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന് പറയിച്ചു. യേശു അത് കേട്ടിട്ട്, ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിന്റെ മഹത്വത്തിനായിട്ടത്രേ എന്ന് പറഞ്ഞു. യേശു മാർത്തയെയും അവരുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചു. എന്നിട്ടും അവൻ ദീനമായി കിടക്കുന്നു എന്ന് കേട്ടാറേ. താൻ അന്നേരുന്ന സ്ഥലത്തെ 2 ദിവസം പാർത്തു. അതിന്റെ ശേഷം അവൻ ശിഷ്യന്മാരോട്, നാം വീണ്ടും യഹൂദയിലേക്ക് പോകാം എന്ന് പറഞ്ഞു. ശിഷ്യന്മാർ അവനോട്, റബി, യഹൂദന്മാർ ഇപ്പോൾ തന്നെ നിന്നെ കല്ലെറിയുവാൻ ഭാവിച്ചുവല്ലോ, നീ പിന്നെയും അവിടെ പോകുന്നുവോ എന്ന് ചോദിച്ചു. അതിന് യേശു, പകലിന് 12 മണി നേരമില്ലയോ? പകൽ സമയത്ത് നടക്കുന്നവൻ ഈ ലോകത്തിന്റെ വെളിച്ചം കാണുന്നത് കൊണ്ട് ഇടറുന്നില്ല. രാത്രിയിൽ നടക്കുന്നവനോ അവനെ വെളിച്ചമില്ലായിക്കൊണ്ട് ഇടറുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൻ, നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നു, എങ്കിലും ഞാൻ അവനെ ഉണർത്തുവാൻ പോകുന്നു എന്ന് അവരോട് പറഞ്ഞു. ശിഷ്യന്മാർ അവനോട്, കർത്താവേ, അവൻ നിദ്ര കൊള്ളുന്നുവെങ്കിൽ അവനെ സൗഖ്യം വരുമെന്ന് പറഞ്ഞു. യേശുവോ അവന്റെ മരണത്തെ കുറിച്ച് ആയിരുന്നു പറഞ്ഞത്. ഉറക്കമെന്ന നിദ്രയെ കുറിച്ച് പറഞ്ഞുവെന്ന് അവർക്ക് തോന്നിപ്പോയി. അപ്പോൾ യേശു സ്പഷ്ടമായി അവരോട്, ലാസർ മരിച്ചുപോയി, ഞാൻ അവിടെ ഇല്ലാഞ്ഞതുകൊണ്ട് നിങ്ങളെ വിചാരിച്ച് സന്തോഷിക്കുന്നു. നിങ്ങൾ വിശ്വസിപ്പാനിടയാകുമല്ലോ. എന്നാൽ നാം അവന്റെ അടുക്കൽ പോകാ എന്ന് പറഞ്ഞു. ദിദീമോസ് എന്ന പേരുള്ള തോമസ് സഹ ശിഷ്യന്മാരോട്, അവനോടുകൂടെ മരിക്കേണ്ടതിന് നാമം പോകാ എന്ന് പറഞ്ഞു. യേശു അവിടെ എത്തിയപ്പോൾ അവനെ കല്ലറയിൽ വെച്ചിട്ട് 4 ദിവസമായെന്ന് അറിഞ്ഞു. ബെഥാന്യ യെരുശലേമിനരികെ ഏകദേശം 2 നാഴിക ദൂരത്തായിരുന്നു. മാർത്തയെയും മറിയയും സഹോദരനെ കുറിച്ച് ആശ്വസിപ്പിക്കേണ്ടതിന് പല യഹൂദന്മാരും അവരുടെ അടുക്കൽ വന്നിരുന്നു. യേശു വരുന്നു എന്ന് കേട്ടിട്ട് മാർത്തെ അവനെ എതിരേൽപ്പാൻ ചെന്നു. മറിയോ വീട്ടിലിരുന്നു. മാർത്ത യേശുവിനോട്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. ഇപ്പോഴും നീ ദൈവത്തോട് എന്തപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരുമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട്, നിന്റെ സഹോദരൻ ഉയർത്തി നേൽക്കും എന്ന് പറഞ്ഞു. മാർത്ത അവനോട്, ഒടുക്കത്തെ നാളല്ലേ പുനരുത്ഥാനത്തിൽ, അവൻ ഉയർത്തി നേൽക്കുമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ എന്ന് പറഞ്ഞു. അവൾ അവനോട്, ഉപകർത്താവേ, ലോകത്തിൽ വരുവാനുള്ള ദൈവത്തിനായ ക്രിസ്തു നീ തന്നെ എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പോയി തന്റെ സഹോദരിയായ മറിയെ സ്വകാര്യമായി വിളിച്ചു. ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. അവൾ കേട്ട ഉടനെ എഴുന്നേറ്റ് അവന്റെ അടുക്കൽ വന്നു. യേശു അതുവരെ ഗ്രാമത്തിൽ കടക്കാതെ മാർത്തേവനെ എതിരേറ്റ സ്ഥലത്ത് തന്നെ ആയിരുന്നു. വീട്ടിൽ അവളോടുകൂടെ ഇരുന്ന് അവളെ ആശ്വസിപ്പിക്കുന്ന യഹൂദന്മാർ മറിയ വേഗം എഴുന്നേറ്റ് പോകുന്നത് കണ്ടിട്ട് അവൾ കല്ലറയ്ക്കൽ കരവാൻ പോകുന്നു എന്ന് വിചാരിച്ച് പിൻചെന്നു. യേശു ഇരിക്കുന്നിടത്ത് മറിയെത്തി അവനെ കണ്ടിട്ട് അവന്റെ കാൽക്കൽ വീണു. കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞു. അവൾ കരയുന്നതും അവളോടുകൂടെ വന്ന യഹൂദന്മാർ കരയുന്നത് യേശു കണ്ടിട്ട് ഉള്ളം നൊന്തുകലങ്ങി. അവനെ വെച്ചത് എവിടെയെന്ന് ചോദിച്ചു. കർത്താവേ, വന്ന് കാണിക്കാൻ അവർ അവനോട് പറഞ്ഞു. യേശു കണ്ണുനീർ വാർത്തു. ആകയാൽ യഹൂദന്മാർ കണ്ടോ അവനോട് എത്ര പ്രിയമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ചിലരോ, കുരുടന്റെ കണ്ണു തുറന്ന ഇവനെ ഇവനെയും മരിക്കാതിരിക്കുവാൻ കഴിഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. യേശു പിന്നെയും ഉള്ളന്നുണ്ട് കല്ലറയ്ക്കലെത്തി. അത് ഒരു ഗുഹയായിരുന്നു. ഒരു കല്ലും അതിന്മേൽ വെച്ചിരുന്നു. കല്ല് നീക്കി വീണെന്ന് യേശു പറഞ്ഞു. മരിച്ചവന്റെ സഹോദരിയായ മാർത്ത കർത്താവെ, നാറ്റം വെച്ചു തുടങ്ങി, 4 ദിവസമായല്ലോ എന്ന് പറഞ്ഞു. യേശു അവളോട് വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. അവർ കല്ല് നീക്കി യേശു മേലോട്ട് നോക്കി, പിതാവേ, നീ എന്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. നീ എപ്പോഴും എന്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. എങ്കിലും നീ എന്നെ അയച്ചു എന്ന് ചുറ്റും നിൽക്കുന്ന പുരുഷാരം വിശ്വസിക്കേണ്ടതിന് അവരുടെ നിമിത്തം ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ ലാസറേ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു. മരിച്ചവൻ പുറത്തു വന്നു. അവന്റെ കാലും കൈയും ശീല കൊണ്ട് കെട്ടിയും മുഖം റൂമാൽ കൊണ്ട് മൂടിയുമിരുന്നു. അവന്റെ കെട്ടഴിപ്പീൻ, അവൻ പോകട്ടെ എന്ന് യേശു അവരോട് പറഞ്ഞു. മറിയയുടെ അടുക്കൽ വന്ന യഹൂദന്മാരെ പലരും അവൻ ചെയ്തത് കണ്ടിട്ട് അവനിൽ വിശ്വസിച്ചു. എന്നാൽ ചിലർ പരീശന്മാരുടെ അടുക്കൽ പോയി യേശു ചെയ്തത് അവരോട് അറിയിച്ചു. മഹാപുരോഹിതന്മാരും പരീശന്മാരും സംഘം കൂടി, നാം എന്ത് ചെയ്യേണ്ടു? ഈ മനുഷ്യൻ വളരെ അടയാളങ്ങൾ ചെയ്യുന്നുവല്ലോ. അവനെ ഇങ്ങനെ വിട്ടയച്ചാൽ എല്ലാവരും അവനിൽ വിശ്വസിക്കും. റോമാക്കാരും അന്ന് നമ്മുടെ സ്ഥലത്തെയും ജനത്തെയും എടുത്തുകളയുമെന്ന് പറഞ്ഞു. അവരിൽ ഒരുത്തനായ ആ സമ്മത്സരത്തെ മഹാപുരോഹിതനായ കയ്യാഫാവ് തന്നെ അവരോട്, നിങ്ങളൊന്നും അറിയുന്നില്ല, ജനം മുഴുവനും നശിച്ചു പോകാതെ വണ്ണം ഒരു മനുഷ്യൻ ജാതിക്ക് വേണ്ടി മരിക്കുന്നവൻ നന്നേന്ന് ഓർക്കുന്നതുമില്ല എന്ന് പറഞ്ഞു. അവനിത് സ്വയമായി പറഞ്ഞതല്ല, താൻ ആ സമ്മത്സരത്തെ മഹാപുരോഹിതനാകിയാൽ ജനത്തിനു വേണ്ടി യേശു മരിപ്പാനിരിക്കുന്നു എന്ന് പ്രവചിച്ചതത്രേ. ജനത്തിനു വേണ്ടി മാത്രമല്ല, ചിതറിയിരിക്കുന്ന ദൈവമക്കളെ ഒന്നായി ചേർക്കേണ്ടതിനും തന്നെ. അന്ന് മുതൽ അവർ അവനെ കൊല്ലുവാൻ ആലോചിച്ചു. അതുകൊണ്ട് യേശു യഹൂദന്മാരുടേൽ പിന്നെ പരസ്യമായി നടക്കാതെ അവിടം വിട്ട് മരുഭൂമിക്കരികെ ഫ്രീം എന്ന പട്ടണത്തിലേക്ക് വാങ്ങി ശിഷ്യന്മാരുമായി അവിടെ പാർത്തു. യഹൂദന്മാരുടെ പെസഹ അടുത്തിരിക്കുക. പലരും തങ്ങൾക്ക് ശുദ്ധി വരുത്തുവാൻ പെസഹായിക്ക് മുമ്പേ നാട്ടിൽ നിന്ന് യെരുശലേമിലേക്ക് പോയി. അവർ യേശുവിനെ അന്വേഷിച്ചു. ദേവാലയത്തിൽ നിന്നുകൊണ്ട് എന്തു തോന്നുന്നു, അവൻ പെരുന്നാൾക്ക് വരികയില്ലയോ എന്ന് തമ്മിൽ പറഞ്ഞു. എന്നാൽ മഹാപുരോഹിതന്മാരും പരീശന്മാരും അവനെ പിടിക്കണമെന്ന് വെച്ച് അവൻ ഇരിക്കുന്ന ഇടം ആരെങ്കിലും അറിഞ്ഞാൽ അറിവ് തരണമെന്ന് കൽപ്പന കൊടുത്തിരുന്നു. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം. അനന്തരം അവർ യെരുശലേമിനോട് സമീപിച്ചു. ഒലിവുമലയരികെ ബേത്ഫഗയിൽ എത്തിയപ്പോൾ യേശു രണ്ട് ശിഷ്യന്മാരെ അയച്ചു. നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവീൻ. അവിടെ കെട്ടിയിരിക്കുന്ന ഒരു പെൺകഴുതിയെയും അതിന്റെ കുട്ടിയെയും നിങ്ങൾ ഉടനെ കാണും. അവയെ അഴിച്ചുകൊണ്ട് വരുവീൻ. നിങ്ങളോട് ആരാനും വല്ലതും പറഞ്ഞാൽ കർത്താവിനെ വേക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറവീൻ. തൽക്ഷണം അവൻ അവയെ വിട്ടയക്കുമെന്ന് പറഞ്ഞു. സിയോൻ പുത്രിയോട്, ഇതാ നിന്റെ രാജാവ് സൗമ്യനായി കഴുതപ്പുറത്തും വാഹനമൃഗത്തിന്റെ കുട്ടിയുടെ പുറത്തും കയറി നിന്റെ അടുക്കൽ വരുന്നു എന്ന് പറവീൻ. എന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം അള്ളി ചെയ്ത് എന്നെ വർത്തി വരുവാൻ ഇത് സംഭവിച്ചു. ശിഷ്യന്മാർ പുറപ്പെട്ട് യേശു കൽപ്പിച്ചതുപോലെ ചെയ്തു. കഴുതിയെയും കുട്ടിയെയും കൊണ്ടുവന്നു. തങ്ങളുടെ വസ്ത്രം അവയുടെ മേലിട്ടു. അവൻ കയറിയിരുന്നോ പുരുഷാരംഭിക്കതും തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ചു. മറ്റു ചിലർ വൃക്ഷങ്ങളിൽ നിന്ന് കൊമ്പ് വെട്ടി വഴിയിൽ വിതറി. മുന്നും പിന്നെ നടന്ന പുരുഷാരം ദാവീദ് പുത്രനെ ഹോശാന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ. അത്യുന്നതങ്ങൾ ഹോസന്നാന്ന് അർത്തുകൊണ്ടിരുന്നു. അവൻ എരിശിലേമിൽ കടന്നപ്പോൾ നഗരം മുഴുവനുള്ളി ഇവൻ ആറെന്ന് പറഞ്ഞു. ഇവൻ ഗലീലയിലെ നസറത്തിൽ നിന്നുള്ള പ്രവാചകനായ യേശുവെന്ന് പുരുഷാരം പറഞ്ഞു. യേശു ദേവാലയത്തിൽ ചെന്ന് ദേവാലയത്തിൽ വിൽക്കുന്നവരെയും കൊള്ളുന്നവരെയും എല്ലാം പുറത്താക്കി. പൊൻവാണിഭക്കാരുടെ മേച്ചുകളെയും പ്രാവുകളെ വിൽക്കുന്നവരുടെ പീഠങ്ങളെയും മറിച്ചു കളഞ്ഞു. അവരോട് എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുമെന്ന് എഴുതിയിരിക്കുന്നു, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർക്കുന്നു എന്ന് പറഞ്ഞു. കുരുടന്മാരും മുടന്തന്മാരും ദേവാലയത്തിൽ അവന്റെ അടുക്കൽ വന്നു. അവൻ അവരെ സൗഖ്യമാക്കി. എന്നാൽ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും ചെയ്ത അത്ഭുതങ്ങളെയും ദാവീദ് പുത്രൻ ഹോശന്നാ എന്ന ദേവാലയത്തിൽ ആർക്കുന്ന ബാലന്മാരെയും കണ്ടിട്ട് നീരസപ്പെട്ടു. ഇവർ പറയുന്നത് കേൾക്കുന്നുവോ എന്ന് അവനോട് ചോദിച്ചു. യേശു അവരോട് ശിശുക്കളുടെയും മുലകുടിക്കുന്നവരുടെയും വാഴ്ന്ന് നന്ദി പുകഴ്ച ഒരുക്കിയിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലയോ എന്ന് ചോദിച്ചു. പിന്നെ അവരെ വിട്ട നഗരത്തിൽ നിന്ന് പുറപ്പെട്ട് ബെഥാനിയിൽ ചെന്ന് അവിടെ രാത്രി പാർത്തു. ദൈവമേ സ്തുതി അങ്ങേക്ക് യോഗ്യമാണെന്നു ബാറിക്കുമോ.
പിതാവിനും പരിശുദ്ധരോഹായിരിക്കുന്ന സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നടന്നിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഉശാന ത്രിയേക ദൈവത്തിന്റെ വലിയൊരു നാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. സൗത്തോസ്ത്രാപനത്തിന്റെ ആഭിമുഖ്യത്തിൽ ബുധനാഴ്ച നടത്തി വരുന്ന അനുഗ്രഹീതമായ ഈ ടെലിഫോണിക് പ്രാർത്ഥന സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അനുഗ്രഹീതമായ ഈ നോമ്പ് അനുഷ്ഠാനങ്ങളിൽ കൂടി പ്രയാണം ചെയ്യുന്ന ഈ ദിനങ്ങളിൽ ഒരു ബുധനാഴ്ചയോട് ദൈവസന്നിധിയിൽ ആശ്രയിപ്പാനും പിന്നെ ക്രൂശന്റെ ചുവട്ടിലിരുന്ന് അതിനെ ധ്യാനിപ്പാനും ആത്മീയ നൽവരങ്ങളിൽ ലഭിക്കത്തക്കവണ്ണം ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കുവാനും ആയുസ്സും ആരോഗ്യവും തന്ന് ഓരോ നിമിഷവും നമ്മളെ വഴി നടത്തുന്ന സ്വർഗീയ പിതാവിന് ഹൃദ്യമായ സ്തുതികളും ശ്രേഷ്ഠമായ ആരാധനകളും സമർപ്പിക്കാൻ തക്കവണ്ണം ഈ കൂട്ടായ്മയും ഉപയുക്തമാകട്ടെ എന്ന് ആമുഖമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ധന്യമാർന്ന ഈ ശുശ്രൂഷയിൽ നമുക്ക് അവസരം ഒരുക്കുന്ന ദൈവത്തെ ഒരിക്കൽ കൂടി നമുക്ക് വാഴ്ത്തുകയും വന്നിക്കുകയും ചെയ്യാം. ഈ ശുശ്രൂഷയ്ക്ക് അടിസ്ഥാനമിട്ട എല്ലാ പിതാക്കന്മാരെയും പ്രത്യേകമായിട്ട് ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സാന്നിധ്യം കൊണ്ട് മറയ്ക്കുന്ന വന്യ മാമനച്ചൻ വി സി വരികൻ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് അനുഗ്രഹീതമായ ശുശ്രൂഷയിൽ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന എല്ലാ ആരാധീരായ വൈദിക ശ്രേഷ്ഠരെയും ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി അനുഗ്രഹീതമായ ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സെന്റ് തോമസ് പള്ളിയുടെ അങ്കണത്തിൽ കൂടിയിരിക്കുന്ന സ്നേഹിതരുൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് സമർപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിലിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും വളരെ പ്രാർത്ഥനയോടുകൂടി ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നാം ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ നമ്മുടെ ശരീരം വ്യത്യസ്ത സ്ഥലങ്ങളിലാണെങ്കിലും നമ്മുടെ മനസ്സ് ക്രിസ്തുവിന്റെ ചുവട്ടിലായിരിക്കാൻ തക്കവണ്ണം ദൈവമേ അവിടുത്തെ കൃപയിൽ ഞങ്ങളുടെ മനസ്സുകളെ ബന്ധിപ്പിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഈ ശുശ്രൂഷയിൽ നമ്മെ തന്നെ ഒരുക്കാം. സുവിശേഷ ഗീതങ്ങളിലെ അതുപോലെ തന്നെ നിങ്ങൾ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുമ്പോൾ ദയവായിട്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ടെലിഫോൺ അത് മ്യൂട്ട് ചെയ്ത് നിങ്ങളിതിൽ സംബന്ധിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ചുറ്റുപാടുമുള്ള അവശബ്ദങ്ങൾ കേൾക്കുകയും അതിൻ്റെ അലോസരമാകാതെ നിങ്ങൾ പ്രത്യേകമായിട്ട് അത് ശ്രദ്ധിക്കണം എന്ന് ആമുഖമായിട്ട് ഓർപ്പിക്കുന്നു. സുവിശേഷ ഗീതങ്ങളിലെ വളരെ സുപരിചിതമായ 65-ാമത്തെ ഗീതം, പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ എൻ യാതനകളെ നൽകണമേ എന്നുള്ള അനുഗ്രഹീതമായ ഗീതം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. പുത്രന്റെ നാമത്തിൽ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെയും സ്വർഗം തുറന്ന് പിതാവ് ഉത്തരമരുളും എന്നുള്ള വാഗ്ദാനമാണ്. വീണ്ടും വീണ്ടും ആ പിതൃപുത്ര ബന്ധങ്ങളിലേക്ക് ആഴമായി അടുക്കുവാൻ തക്കവണ്ണം നാം പ്രേരിതമായി തീരുന്നത് എൻ്റെ അപ്പനും അമ്മയും എല്ലാം അവിടുന്ന് മാത്രമാകുന്നു എന്നുള്ള യാഥാർത്ഥ്യ ബോധം അതിന്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും ആ പിതൃസ്നേഹത്തിന്റെ വാത്സല്യം ജീവിത അവസാനം വരെ അനുഭവിക്കാൻ തക്കവണ്ണം ദൈവമേ ഞങ്ങൾ ഇടയാക്കണമേ എന്നുള്ള പ്രാർത്ഥനാ ഗീതം ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം.
പ്രാർത്ഥന കേൾക്കണമേ Yeah.
പ്രാർത്ഥിക്കുക. പിതാവിനും പുത്രനും പരിശുദ്ധ സഹായിക്കും സ്തുതി. തന്റെ സ്ത്രീകളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം വരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളാത്താവേ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ പിതാവേ എല്ലാ തലമുറകളിലും നീതിമാന്മാർ നോമ്പാൽ കർത്താവിനെ പ്രസാദിപ്പിച്ചു. നാമും കാരണിവനായ കർത്താവിനെ നമ്മുടെ നോമ്പാൽ പ്രസാദിപ്പിക്കണം. നോമ്പാൽ മോശ സീനായി മലയിൽ വെച്ച് കർത്താവിനെ പ്രസാദിപ്പിച്ചു. താൻ അവനെ കൽപ്പന കൊടുക്കുകയും അവനെ ഏറ്റവും ശ്രേഷ്ഠപ്പെടുത്തുകയും ചെയ്തു. മോശ നോമ്പാൽ സീനായി മലയിൽ വെച്ച് അഗ്നിവന്മാരുടെ നിരകളെയും അവരാൽ ആഘോഷിക്കപ്പെടുന്ന കർത്താവിനെയും അത്ഭുതപൂർവ്വം കണ്ടു. ഏലിയായുടെ നോമ്പാൽ അവന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടു. ഉയരത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി അവന്റെ കാഴ്ചയെ കൈക്കൊണ്ടു. നോമ്പാലും പ്രാർത്ഥനയാലും നിന്നെ രക്ഷ പ്രാപിച്ചു. നോമ്പിലും പ്രാർത്ഥനയിലും വ്യാകൃതപ്പെട്ടിരിക്കുന്നവനെ ഭാഗ്യം. നോമ്പാൽ ശത്രുവായ ശത്രു ദുഷ്ടനെ ജയിക്കണമെന്ന് നമ്മുടെ കർത്താവ് നോമ്പ് തുറച്ച് സഭയെ പഠിപ്പിച്ചു. സീനായി മലയിൽ വെച്ച് മോശപിടിപ്പും ചെയ്തുകൊണ്ട് നോമ്പ് തോറ്റു. ഇസ്രായേൽ ജനത്തിന് കൽപ്പന എഴുതിയ കൽപ്പലകൾ ഇറക്കി കൊണ്ടുവന്നു. അഗ്നിവിരൽ കൊണ്ടെഴുതിയ കൽപ്പലകൾ അവൻ കൈകളിൽ വാങ്ങി ദൈവത്തെ സ്തുതിച്ചു. ദാനിയേൽ വെടിപ്പും ചെയ്തുകൊണ്ട് നോമ്പ് ശ്രേഷ്ഠമായി സംഹാരമൃഗങ്ങളാൽ നശിക്കപ്പെടാതെ രക്ഷപ്പെട്ട് ദൈവത്തെ സ്തുതിച്ച് സ്തോത്രം പാടി തന്റെ വന്ദനവുകാരെ എല്ലായിടത്തും താൻ മഹത്വപ്പെടുത്തുന്നു. ഏലിയ ഹോരേബിലേക്ക് യാത്ര ചെയ്തുകൊണ്ട് 40 ദിവസം ഉപവസിച്ചു. അവന്റെ നോമ്പാൽ ദീർഘകാലത്തേക്ക് ആകാശത്തെയും ഭൂമിയെയും അവൻ ബന്ധിച്ചു. നാമം നീങ്ങിപ്പോകുന്നവയും അഴിഞ്ഞു പോകുന്നവയുമായ എല്ലാ മോഹങ്ങളിൽ നിന്നും ഒഴിഞ്ഞ് വെടിപ്പോടെ നോമ്പ് നോൽക്കണം. സഭയെ നിന്നോട് യുദ്ധം ചെയ്യുന്ന ആകൽകർത്തായ നിന്റെ മക്കൾ നോമ്പാൽ ജയിപ്പാട്ട് കോണം പഠിപ്പിച്ച ദിവസപുത്രനെ സ്തോത്രം ചെയ്യുക. കൽപ്പന ലംഘനം വഴി പിതാവായ ആദാമിനെ കൊന്ന ഭക്ഷണമോ ഇതാ അവഗണിക്കപ്പെട്ടിരിക്കുന്നു. ഇറയന്മാരാലും മലാഹുമാരാലും അവർണ്ണനായ ഏകദൈവമായ പിതാവിന് സ്തുതിയും തന്നിലുള്ള പുത്രന് വിശുദ്ധിയും പരിശുദ്ധരൂഹായിക്ക് സ്തോത്രവും ഉണ്ടായിരിക്കട്ടെ. താൻ സൃഷ്ടിച്ച എല്ലാ സൃഷ്ടികളും തന്നെ വന്നിച്ച് മഹത്വപ്പെടുത്തുന്നു. പാറിക്കുന്നു
പരിശുദ്ധാത്മാവിന് സ്തുതി ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ള വൈദിക സഹോദരങ്ങൾ, പ്രിയ മാതാപിതാക്കളെ, പരിശുദ്ധമായ 50 ദിവസം നോമ്പിന്റെ ഏതാണ്ട് അവസാന ദിനങ്ങളിലേക്ക് നമ്മൾ ഇങ്ങനെ എത്തിച്ചേരുക. 40-ാം വെള്ളിയാഴ്ച ദിവസം വിശുദ്ധ കുർബാനയോടുകൂടി നമ്മുടെ നോമ്പ് അവസാനിക്കുക. നമുക്ക് സന്തോഷമായില്ലേ? 40 ദിവസം കഴിഞ്ഞാൽ പിന്നെ വരാൻ കഴിച്ചോളാം വിചാരിച്ചു. 40 ദിവസത്തെ നോമ്പ്, ശരിക്കും നോമ്പ് 40 ദിവസമാണ്. എന്തിന് കണക്കെന്ന് പറയാന്, കർത്താവ് മരുഭൂമിയിൽ 40 ദിവസം നോമ്പ് അനുഷ്ഠിച്ചു. നമ്മളിന്ന് അച്ഛൻ പ്രാർത്ഥിച്ചപ്പോൾ കേട്ടുകാണും മോശ ദൈവസന്നിധിയിൽ, അതുപോലെ തന്നെ ഏലിയാവ് ദൈവത്തിന്റെ പർവ്വതമായ ഹോറേബിലോളം ഓടിയെത്തിയ ഈ സംഭവങ്ങളൊക്കെ, അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ഉപവാസങ്ങളൊക്കെ ആ 40 ദിവസത്തെ 40 നമ്മുടെ ഒരു ആരാധന ജീവിതത്തിലെ പ്രധാന ക്രമീകരണങ്ങളിലൊന്നാണ്. നമ്മൾ അവിടെ മരിച്ചു കഴിയുമ്പോൾ 40 ദിവസം പ്രത്യേകമായിട്ട് അവരുടെ ആത്മാവ് ഭൂമിയിലുണ്ടെന്നും 41 ദിവസം വിശുദ്ധ കുർബാന ചൊല്ലി അയക്കുന്നതൊക്കെ നമ്മൾ നിരന്തരം അറിയാവുന്ന വിഷയങ്ങൾ തന്നെയാണ്. പിന്നെ സഭയുടെ ഒരു ക്രമീകരണമാണ് ഈ 40 ദിവസത്തിന് ശേഷമുള്ള 10 ദിവസം കഷ്ടാനുഭവമായിട്ട് പ്രത്യേകിച്ച് അത് അതിന്റെ ഏറ്റവും കേന്ദ്ര ബിന്ദുവായി ഭർത്താവിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് 10 ദിവസം നമ്മൾ നോമ്പ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള നോമ്പ് നമ്മൾ അനുഷ്ഠിക്കുന്നു. അവസാനത്തെ 10 ദിവസം കഷ്ടാനുഭവമായിട്ട് അങ്ങനെ 50 ദിവസമായിട്ടാണ് നമ്മുടെ നോമ്പ് നമ്മൾ അനുഷ്ഠിക്കുന്നത്. അതുപോലെ ഈ ദിനങ്ങളിലൊക്കെ പ്രത്യേകിച്ച് ഒരുപാട് ആത്മീയമായിട്ട് ദൈവത്തോടടുക്കുവാനും ദൈവിക കാര്യങ്ങളെ ചിന്തിക്കാനും ഒക്കെ നമുക്ക് ദൈവത്തെ അവസരവും ഒക്കെ തന്നതിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഞായറാഴ്ച ഓശാന ഞായറാഴ്ചയാണെന്നുള്ള കാര്യം നമുക്കറിയാം. നമ്മുടെ തമ്പുരാന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ജെറുസലേമിലേക്കുള്ള ആ വലിയ രാജകീയ പ്രയാണത്തെ അനുസ്മരിച്ചുകൊണ്ടുള്ള ആ വലിയ ഒരു ഓർമ്മ നമ്മൾ ആരാധനപൂർവ്വം അനുഷ്ഠിക്കുക. ശരിക്കും കർത്താവിന്റെ ജീവിതം ഓരോന്നും പരിശോധിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ ഓശാനയാണെങ്കിലും ഏത് കാര്യം പരിശോധിക്കുമ്പോൾ, എല്ലാത്തിനും സന്ദേശങ്ങളുടെയും അതുപോലെ തന്നെ ഒരുപാട് ആഴമായ അർത്ഥങ്ങളുടെയും ഒക്കെ ഒരു തല തന്നെയാണെന്നുള്ള ഒരു സംശയമൊന്നുമില്ല. രാജാദി കർത്താവിന്റെ നമ്മുടെ കർത്താവിന്റെ ജീവിതത്തിലെ വിവിധ തലങ്ങളിൽ എല്ലാ തലങ്ങളിലും തന്റെ ഔന്നത്യം കാണിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സംഭവത്തിന്റെ ഭാഗം തന്നെയാണ് ജെറുസലേമിലേക്കുള്ള തന്റെ യാത്ര. ആ യാത്രയെ പ്രകീർത്തിക്കുന്ന രാജാവാണെന്നുള്ള, തൻ ലോകത്തിന്റെ ലോകാധിപതിയാണ് രാജാവാണെന്നുള്ള ഒരു സന്ദേശം കൂടാണ്. കാരണം ശിഷ്യന്മാരോടും അല്ലെ കുഞ്ഞുങ്ങളും എല്ലാം തമ്പുരാനെ പൂക്കളും വസ്ത്രങ്ങളും ഒക്കെ തറയിൽ വിതറിക്കൊണ്ട് ഒരു രാജകീയ വരവേൽപ്പ് തന്നെയാണ് അവരെ നൽകുന്നത്. തന്റെ തന്റെ അധികാരം നിറഞ്ഞു നിൽക്കുന്ന ദൈവിക ഭവനത്തിൽ ജെറുസലേം ദേവാലയത്തിലെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ദേവാലയം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള കർത്താവിന്റെ ഒരു പ്രയാണം തന്നെയാണ്. അവിടുള്ള അശുദ്ധതയൊക്കെ നീക്കി തന്റെ ആലയം തനിക്കായിട്ട് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ആലയം അത് ദൈവത്തിന്റെ ആലയമാണ്, അതിൽ അശുദ്ധിയൊന്നും പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദേവാലയത്തെയും ദൈവം വസിക്കുന്ന ശരീരങ്ങളെയും ഒക്കെ ഒരുപോലെ വിശുദ്ധിയുടെ പ്രാധാന്യം ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ഭാഗമാണ്. വാസ്തവത്തിൽ ഈ നമുക്കറിയാം രാജാവെന്ന് പറയുന്ന ഒരു വലിയ സ്ഥാനത്തിന്റെ സ്ഥാനത്തെ പറ്റിയുള്ള സമൂഹത്തിന്റെ സങ്കല്പമൊക്കെ നമുക്കറിയാം. ഒരു രാജാവ് പോകുമ്പോൾ അന്നത്തെ കാലഘട്ടങ്ങളിൽ കുതിരകളിലും അല്ലെങ്കിൽ അതുപോലെ പ്രജകളുടെയൊക്കെ ഇതൊക്കെ തന്നെയാണ്. പക്ഷേ ഈ ദേവാലയത്തിലേക്ക് പോകുന്ന ഒരു മനുഷ്യന്റെ സങ്കല്പം എന്താകണം എന്നുള്ള, കാരണം ഏറ്റവും നിന്ദ്യമായ കഴുതയുടെ പുറത്ത് കയറിക്കൊണ്ടാണ് തന്റെ രാജകീയ ആ പ്രൗഢി താനത് കാണിക്കുന്നത്. അപ്പം എല്ലാ തലത്തിലും മനുഷ്യന്റെ ചിന്തകളെയൊക്കെ അതിലപ്പുറം മാനുഷിക സങ്കല്പങ്ങളുടെ ചില വിചാരങ്ങളുടെ ആ ഒരു അതിർ വരമ്പുകളെ ഇട്ടിച്ചു തകർത്തുകൊണ്ടാണ് അതിനപ്പുറം ഒരു തലങ്ങളിലേക്ക് ക്രിസ്തു ലോകത്തെ ലോകത്തിന് മുമ്പാകെ ആ രാജകീയ മഹത്വത്തെയൊക്കെ താൻ കാണിക്കുന്നത്. ഒരുപാട് സന്ദേശങ്ങളൊക്കെ അടങ്ങിയ ഒരു ഭാഗം തന്നെയാണ്. ഈ ദിനങ്ങളിലൊക്കെ നമ്മൾ ജീവിക്കുമ്പോൾ ക്രിസ്തുവിനെ വഹിക്കുന്ന ഒരു മനുഷ്യൻ ഒരു കഴുതയുടെ ബോധത്തോടുകൂടി എന്ന് പറഞ്ഞാൽ കഴുതയെ പോലെ പണ്ടത്തരം കാണിക്കുന്ന അർത്ഥത്തിലല്ല, അവിടെ ആ വിനയം ഒരു ഭാഗത്ത് ക്രിസ്തുവിന്റെ രാജാതി രാജാവെന്നുള്ള മനോഭാവത്തോടുകൂടി സ്വീകരിക്കുമ്പോൾ ആ മനോഭാവത്തിന്റെ ഏറ്റവും വലിയ ഔന്നിത്യം അവിടെ താഴ്മയുടെ, അങ്ങനെ താഴ്മയും രാജകീയ പ്രൗഢിയും ഒരുമിച്ച് ചേരുന്നതായിരിക്കണം ഒരു വിശ്വാസിയുടെ ജീവിതം, ദേവാലയത്തിൽ പോകുന്ന ഒരു വിശ്വാസിയുടെ ജീവിതം എന്നുള്ള ഉത്തമ ഉദാഹരണമാണ് തന്റെ രാജ്യത്വവും നിന്ദ്യമായ കഴുതയുടെ മുകളിൽ കയറി ദേവാലയത്തിൽ പോകുന്ന എന്ന് പറഞ്ഞാൽ ആത്മീയതയുടെ ഒരു പ്രൗഢി അഹങ്കാരം കാത്തു സൂക്ഷിക്കുന്ന അതേ അവസ്ഥയിൽ തന്നെ ലോകത്തിൽ ജീവിക്കുമ്പോഴും നന്മയുടെ ഒരു ഭാവം കൂടെ ചേർത്തണക്കുമ്പോഴാണ് ഒരു ക്രിസ്തീയ ജീവിതം അല്ലെങ്കിൽ ഒരു ആരാധന സമൂഹം ധന്യമായി തീരുന്നതെന്നുള്ള ഏറ്റവും ആഴമായ ഒരു ബോധ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ഒരു ബോധത്തിന്റെ നിറകയിലേക്ക് പ്രപഞ്ച മനസ്സിന്റെ നഫസുകളെ എത്തിച്ചേർക്കുന്ന കൊണ്ടെത്തിക്കുന്ന ഒരു വലിയ ശ്രേഷ്ഠ ബോധമാണ് ഈ ഒരു തലത്തിൽ കൂടി ലോകം വീക്ഷിക്കേണ്ടതും കാണേണ്ടതും. ഏതായാലും ഈ ആരാധനയിൽ ദേവാലയത്തിലൊക്കെ പോകുമ്പോൾ ദേവാലയത്തിൽ പോകുന്ന ഒരു മനുഷ്യന്റെ മനോഭാവം അങ്ങനെയായി തീരട്ടെ എന്നുള്ള ഒരു ചിന്ത നിങ്ങളിൽ ഉണ്ടാകാനായിട്ട് ഈ ഒരു സംഗതി നിങ്ങളുമായിട്ട് പങ്കുവച്ചത് മാത്രമേ ഉള്ളൂ. ഈ ദിനങ്ങളിലൊക്കെ കൂടുതൽ ദൈവത്തോടടുക്കത്തക്കവണ്ണം ദൈവം തന്നിരിക്കുന്ന ഒരു അനുഗ്രഹമാണ്. പ്രത്യേകിച്ച് ഈ ബുധനാഴ്ച പ്രാർത്ഥനയിൽ കൂടിയൊക്കെ ഈ വൈദികരുടെയൊക്കെ ശബ്ദം കേൾക്കാനും പ്രാർത്ഥിക്കാനും അതിൽ കൂടി നമ്മുടെ മനസ്സുകളെ തന്നെ ആത്മീയതയിൽ ഒന്ന് മോൾഡാക്കിയെടുക്കാനൊക്കെയുള്ള ഒരു ദൈവിക സ്പർശനം നമുക്ക് ലഭിക്കുന്നത് അതൊക്കെ നമുക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ സുവിശേഷ ഘോഷണത്തിന് നേതൃത്വം കൊടുക്കുന്നത് വന്യ വി സി വർഗീസനാണ്. തീർച്ചയായിട്ടും അച്ഛന് ഈ ഇടയായിട്ട് എപ്പോഴും ഈ പ്രാർത്ഥനയിൽ ഉണ്ടെന്നുള്ളത് നമുക്ക് ഒത്തിരി സന്തോഷവും അതൊരു അനുഗ്രഹമായിട്ട് ഞാനത് കാണുന്നു. ഇങ്ങോട്ട് ആവശ്യപ്പെട്ടുകൊണ്ടാണ്, കാരണം അത്രമാത്രം അച്ഛന് ഈ ശുശ്രൂഷ സ്നേഹിക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയ അടയാളമാണ്.
മറ്റാരും വൈദികരൊന്നും സൗകര്യമായിട്ട് കിട്ടിയില്ലെങ്കിലും ഇന്നത്തെ ചിന്ത ഞാൻ നൽകാം എന്ന് അച്ഛനെ ഇങ്ങോട്ട് തന്നെ പറഞ്ഞു. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരുടെ പേരിൽ പ്രിയപ്പെട്ട അച്ഛനെ വളരെ സ്നേഹ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴും വലിയ ഐസക്കച്ചന്റെയും സാന്നിധ്യം ഉണ്ടാകുന്നു എന്നുള്ളത് എന്റെ സന്തോഷകരമാണ്. എപ്പോഴും അച്ഛനുണ്ട്. സുവിശേഷ ഗീതകൾ 155-ാമത്തെ ഗീതം ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് തിരുവചന ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. നിന്ദാനം ഞാൻ അനുഭവിച്ചു. നിർദ്ദേശപ്രകാരം 251-ാമത്തെ രക്ഷിതാവിനെ കാണുക ബാധി എന്നോ അനുഭവിക്കുന്ന ഗീതം 251-ാമത്തെ ആ ഗീതം ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. ക്രിസ്തുവിനെ നോക്കുവാൻ ആഹ്വാനം ചെയ്യുന്ന ഒരു ഒരു ഗീതമാണ്. രക്ഷിതാവിനെ നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ ശ്രീതാവിനെ നോക്കിക്കൊണ്ട് ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ പ്രയാണം മുന്നോട്ട് പോകണം എന്ന് നമ്മെ ഓർപ്പിക്കുന്ന ഗീതം ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ സുവിശേഷ ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം.
രക്ഷിതാവിനെ കാണുക ബാബി
ഗ്രൂപ്പിന്റെ മധ്യത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ദൈവന്നപ്പനാന്ന കരുണയ്ക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. തിരുവചനത്തിൽ നിന്ന് ധ്യാനിക്കുന്നതിന് വേണ്ടിയിട്ട് അല്പസമയം നമുക്ക് ചിന്തിക്കുന്നു വേണ്ടിട്ട് ദൈവസംസന്നിധിയിലേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്തി തലകളെ ഉണങ്ങിക്കൊണ്ട് പ്രാർത്ഥനാപൂർവം നമുക്ക് ഇരിക്കാം. തലകിന എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമേ. വചനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ പ്രാർത്ഥന അനിവാര്യമാണ് കൊണ്ട് വിചാരിക്കുന്നു. ബഹുമാനരായ വൈദിക സഹോദരങ്ങളെ, കർത്താവ് സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, ധ്യാനപീഠ മതിൽ കയറി ഉള്ളിലെ കണ്ണുകൾ കൊണ്ടു നീ കാണുക. ജീവിതത്തിലെ എല്ലാ മനുഷ്യനും ഒരു ധ്യാനപീഠം ഉണ്ടായിരിക്കണം. വന്യമായ ധ്യാനം, നിന്ദ്യമായ ധ്യാനം, ആ ധ്യാനപീഠത്തിൽ കയറിക്കൊണ്ട് വേണം ക്രിസ്തുവിനെ, യേശു ക്രിസ്തുവിനെ നോക്കിക്കാണുവാനായിട്ട്. മറിയാം തന്നെ ഹൃദയത്തിലെല്ലാം സംഗ്രഹിച്ചു എന്ന് പറയുന്ന പോലെ നമ്മുടെ ഹൃദയങ്ങളിൽ സംഗ്രഹിക്കുവാനും അതിനെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ട് ദൈവം നമ്മളെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ നോയമ്പിന്റെ മധ്യസമയത്ത് നാം എല്ലാവരും വിശുദ്ധ കുർബാനയോടുകൂടി മനത്തോമ അല്ലെങ്കിൽ കോൽക്കൊത്ത ഉയർത്തപ്പെട്ടു ഒരു കുരിശന്മേൽ നാട്ടി. ആ കുരിശ് ഇനിയുമുള്ള അല്ലെങ്കിൽ അവസാനത്തെ ഒരാഴ്ച 10 ദിവസം ആശാഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുവായിട്ട് നാം ഉപയോഗിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 3:14 എന്ന് വായിച്ച് യോഹന്നാന്റെ സുവിശേഷം 3:14 മോശ മരുഭൂമിയിൽ പിത്തള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. നമ്പേഴ്സ് 21:1-9 വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ആ കർത്താവ് പറഞ്ഞിരിക്കുന്ന ആ വാക്യത്തിന്റെ പശ്ചാത്തലം നിങ്ങൾക്ക് മനസ്സിലാകും. ഇസ്രായേൽ മക്കളെ വായിച്ചു 21:9-9
പിന്നെ അവർ ഏതോ ദേശത്തെ ചുറ്റിപ്പോകുവാൻ ഹോർ പർവ്വതത്തിൽ നിന്ന് ചെങ്കടൽ വഴിയായി യാത്ര പുറപ്പെട്ടു. വഴി നിമിത്തം ജനത്തിന്റെ മനസ്സ് പിടിച്ചു. ജനം ദൈവത്തിന് മോശയ്ക്കും വിരോധമായി സംസാരിച്ചു. മരുഭൂമിയിൽ മരിക്കേണ്ടതിന് നിങ്ങൾ ഞങ്ങളെ മിസ്രയീൻ ദേശത്തു നിന്ന് കൊണ്ടുവന്നത് എന്തിന്? ഇവിടെ അപ്പവുമില്ല, വെള്ളവുമില്ല. ഈ സാരമില്ലാത്ത ആഹാരം ഞങ്ങൾക്ക് വെറുപ്പാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ ജനത്തിന്റെ ഇടയിൽ അഗ്നിസർപ്പങ്ങളെ അയച്ചു. അവ ജനത്തെ കടിച്ചു. ഇസ്രായേലിൽ വളരെ ജനം മരിച്ചു. ആകയാൽ നാം ജനം മോശയുടെ അടുക്കൽ വന്നു. ഞങ്ങൾ യഹോവയ്ക്കും നിനക്കും വിരോധമായി സംസാരിച്ചതിനാൽ പാപം ചെയ്തിരിക്കുന്നു. സർപ്പങ്ങളെ ഞങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയുവാൻ യഹോവയോട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. മോശ ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. യഹോവ മോശയോട് ഒരു അഗ്നിസർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കുക, കടിയേൽക്കുന്നവൻ ആരെങ്കിലും അതിനെ നോക്കിയാൽ ജീവിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ മോശ താമ്രം കൊണ്ടൊരു സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കി. പിന്നെ സർപ്പം ആരെയെങ്കിലും കടിച്ചിട്ട് അവൻ താമ്ര സർപ്പത്തെ നോക്കിയാൽ ജീവിക്കും.
താങ്ക് യു അച്ഛാ. ബ്രേസൻ സർപ്പൻറ്റ് എന്താണ് ഈ സർപ്പത്തെ ഉണ്ടാക്കുവാൻ കാരണമെന്ന് നാം കണ്ടു. ഇസ്രായേൽ മക്കളെ ഏകദേശം 39 വർഷക്കാലം യാത്ര ചെയ്തു. അവര് മോശയ്ക്കും യഹോവയ്ക്കും വിരോധമായിട്ട് പല കാര്യങ്ങൾ സംസാരിച്ചു, പ്രവർത്തിച്ചു. അതിന്റെ പരിണത ഫലമായിട്ട് ആ ഒരു ജനറേഷൻ കംപ്ലീറ്റ്ലി മായ്ക്കപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മൾ വായിച്ച 21-ാം അധ്യായത്തിന്റെ പുറകോട്ട് വായിച്ചു കഴിഞ്ഞാൽ അഹറോന്റെ മരണവും അത് കഴിഞ്ഞ് അവന്റെ പുത്രൻ ഫിനഹാസിൽ അതിന്റെ പുത്രന് എലിയാസറിനെ മഹാപുരോഹിതനായിട്ട് അഭിഷേകം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അതിനകത്ത് ആ ഒരു തലമുറയിലെ പോകുന്നതിലെ കേലബ് ആൻഡ് ജോഷുവ ഒഴിച്ച് ബാക്കി എല്ലാവരും മാറ്റപ്പെട്ടു കഴിഞ്ഞു. കാരണം അവരുടെ പാപമായിരുന്നു. ദൈവത്തെ വിശ്വസിച്ചില്ല, മോശയെ വിശ്വസിച്ചില്ല. അവരെ മന്ന കൊണ്ട് നടത്തി, കാടയ്ക്ക് ഇറച്ചി കൊടുത്ത് ഇറച്ചി കൊണ്ട് നടത്തി, പാറയിൽ നിന്നും വെള്ളം കൊണ്ട് അവരെ കുടിപ്പിച്ചു. ഇതൊക്കെ അത്ഭുതങ്ങളും അതിശയങ്ങളുമായിട്ട് അവരെ നടത്തിയെങ്കിലും അവർ പിന്നെയും മറുതലിച്ചുകൊണ്ടിരുന്നു. ഇവിടെ ഇവർക്കാർ പറയാൻ കാരണം, ഇവർക്ക് ഏടോം എന്ന സ്ഥലത്തുകൂടി പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് പലസ്തീൻ നാട്ടിലേക്കല്ല, എന്നാൽ ഏതോമിക്ക് പോകുന്നതിന് പകരം അവർ തിരിഞ്ഞ് റെഡ് സിയുടെ വശത്തുകൂടി തന്നെ തിരിഞ്ഞു പോവുകയാണ്. ഒരു വർഷക്കാലത്തെ യാത്രയിൽ ശേഷമാണ് പലസ്തീൻ നാട്ടിൽ ചെല്ലുവാൻ സാധിക്കുന്നത്. അപ്പോൾ 40 വർഷത്തോളം ആകുകയും ചെയ്തു. 40 വർഷത്തെ ആ വനവാസകാലത്തിന് ശേഷം ദ വിൽഡേർനെസ് 40 ഇയേഴ്സ് ഓഫ് ദ വാണ്ടറിങ് എന്നാ പറയുന്നത്, അതിനുശേഷമാണ് അവർക്ക് അവിടെ പ്രവേശിക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞപ്പോൾ ഏതോം രാജാവെ അനുവദിച്ചില്ല ഇവരെ അവിടെ കൂടെ കടത്താനായിട്ട്. ഏതോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ വംശപാരമ്പര്യമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ, ഏശാവിന്റെ. അതിനാൽ ഇഡോമൈറ്റ് എന്ന് പറയുന്നത് അത് ഏശാവിന്റെ വംശപാരമ്പര്യവും യാക്കോബിന്റെ വംശപാരമ്പര്യവും തമ്മിൽ ശത്രുതയായിരുന്നു. ഇറ്റ് ഈസ് കൺവേജ്ഡ് ഓൺ ദ കാൽവറി എന്നാണ് പറയുന്നത്. അതായത് യാക്കോബിന്റെ വംശപാരമ്പര്യത്തിൽ നിന്നാണ് കർത്താവ് ഉണ്ടായിരിക്കുന്നത്, ഏശാവിന്റെ വംശപാരമ്പര്യത്തിൽ നിന്നാണ് ഒരു ഇൻഫേമസ് മേൻ അല്ലെങ്കിൽ ഫേമസ് മേൻ ഉണ്ടായത്. ആരായിരുന്നു? ഹെറോദ ഗ്രേറ്റ്. യാ യഹൂദരായ ഹെറോദ ഗ്രേറ്റ്, ഹി വാസ് എ പ്രോസലൈറ്റ്. അവൻ യഹൂദനായിരുന്നില്ല, ഏദോമൈറ്റായിരുന്നു. അതുകൊണ്ട് അവിടെ ആ ശത്രുത ഈ കുരിശു വരെയും കാൽവറി കുരിശു വരെയും ഉണ്ടായിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇവർ തിരിഞ്ഞ് പോകാനായിട്ട് വന്നത്. ഇവിടെ ഞാൻ രണ്ട് വാക്കുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ഓർപ്പിക്കുന്നതിനും വേദപുസ്തകത്തെ കുറിച്ച് പഠിപ്പിക്കുന്നതിനും പഠിക്കുന്നതിനും വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ്. ഒന്ന്, ടൈപ്പ് അല്ലെങ്കിൽ ടൂപ്പോസ് എന്ന് ഗ്രീക്കിൽ പറയും. ടൈപ്പോളജി അല്ലെങ്കിൽ ടൈപ്പ് സ്റ്റഡി, അതിനെ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇവര് ബഹുമാനപ്പെട്ട ഐസക് അച്ഛനെ രാജേഷനെയൊക്കെ പോലെ മലയാളം ഇത്ര ഒഴുക്കമായിട്ട് ഉപയോഗിക്കാൻ അറിയത്തില്ലെന്നും എനിക്ക് തോന്നുന്നത് നിഴലും പൊരുളോ എന്ന് വേണമെങ്കിൽ പറയാം. ടൈപ്പ് എല്ലാം നിഴലാണ്, പഴയ നിയമത്തിലെ കാണുന്ന മുഴുവൻ ടൈപ്പാണ്. എന്നാൽ ആന്റൈ ടൈപ്പ് എന്ന് പറയുന്നത് ANTI, ആന്റൈ ടൈപ്പ് ഇസ് ഓൾവേസ് ക്രൈസ്റ്റ്, പുതിയ നിയമത്തിലെ ക്രിസ്തു ആയിരിക്കും. ക്രിസ്തുവിലെ പൊരുളായിട്ടും അതിന് നിഴലായിട്ടാണ് ടൈപ്പ് സ്റ്റഡി ഉപയോഗിച്ചിരിക്കുന്നത്. വേദവസ്ത്രം പഠിക്കുമ്പോൾ ഒരുപാട് ഉപയോഗത്തിൽ നമുക്ക് പഠിക്കാം, അത് സ്പിരിച്വലി നമുക്ക് പഠിക്കാം, അത് ഹിസ്റ്റോറിക്കലി പഠിക്കാം, ടിപ്പിക്കലി പഠിക്കാം, ടോപ്പിക്കലി പഠിക്കാം, അനലിറ്റിക്കലി പഠിക്കാം, പ്രോപ്പറ്റിക്കലി പഠിക്കാം, ഡിസ്പെൻസറി പഠിക്കാം, അങ്ങനെ ഒരുപാട് വിധത്തിൽ വേദവസ്ത്രം പഠിക്കാം. ഈ ഒരു ഭാഗം ഞാനിപ്പോൾ പറഞ്ഞ ഭാഗം സ്പിരിച്വലി എങ്ങനെയാണ് നമുക്കത് യേശു ക്രിസ്തുവായിട്ടൊന്ന് ബന്ധിക്കാൻ സാധിച്ചത്. ക്രിസ്തു തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമാണത്. ഈ അഗ്നി സർപ്പത്തെ അല്ലെങ്കിൽ പ്രേസൽ സർപ്പൻറ്റും ക്രിസ്തുവുമായിട്ട് ക്രിസ്തുവിന്റെ കുരിശുമായിട്ട് എങ്ങനെയൊന്ന് ബന്ധിക്കാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു സ്റ്റഡി സ്പിരിച്വൽ വിധത്തിൽ നടത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് ഈ നമ്പേഴ്സ് അല്ലെങ്കിൽ സംഖ്യാപുസ്തകത്തില് 3 ടൈപ്പ് സ്റ്റഡി ഉണ്ട് പ്രത്യേകമായിട്ടുള്ളത്. ഒന്ന് സ്മിത്ത് ആൻഡ് ഹോക്ക്, അതായത് 20-ാമത്തെ അധ്യായത്തിന്റെ 7-12 വരെ ഉണ്ട്. മോശ അടിച്ച പാറ, അതിനെക്കുറിച്ച് തന്നെ 1 കൊരിന്ത്യർ 10:4 അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആ പാറ ആരായിരുന്നു എന്താണെന്ന്, 1 കൊരിന്ത്യർ 10:4. 2-ാമത്തെ ടൈപ്പിനകത്ത് വരുന്നത് ദ ബ്രേസൺ സെർപ്പൻ്റ്, അതാണ് ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്നത്, അതായത് ജോണിന്റെ 3:14. 3-ാമത്തെ ടൈപ്പ് അതിനകത്ത് വരുന്നത് സിറ്റീസ് ഓഫ് റെഫ്യൂജ്, സങ്കേത നഗരങ്ങൾ. ഹീബ്രിയുടെ പുസ്തകം Hebrews 6:17 സങ്കേത നഗരങ്ങളെ കുറിച്ച് പൗലോസ്ലിഹ എഴുതപ്പെട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്ന എബ്രായ ലേഖനത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ 3 ഇമ്പോർട്ടന്റ് ടൈപ്പ് സ്റ്റഡിയാണ് ഈ സംഖ്യാപുസ്തകത്തിൽ അത് പറഞ്ഞിരിക്കുന്നത്. can be a person, a place, as an event, or a thing, or a, any other object. ഒരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സൺ ആകാം, ഒരു തിങ് ആകാം, ഒരു ഇവന്റ് ആകാം, അതുപോലെ എനി അതർ ഒബ്ജക്റ്റ് ആകാം. അത് ഇപ്പോൾ ഒരു ഇവന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുടെ പെരുന്നാളുകൾ, ഇത് പിന്നെ പ്രത്യേകിച്ചുള്ള 7 പെരുന്നാളുകളുണ്ട്. ഈ പെരുന്നാളുകൾ ഇതിനെക്കുറിച്ച് ബന്ധിച്ച് യേശുക്രിസ്തുമായിട്ട് ബന്ധിക്കുന്നുണ്ട്. അവരുടെ പിന്നെ സാക്രമെന്റ്സ്, യാഗങ്ങള്, യാഗപീഠങ്ങള്, യാഗവസ്തുക്കള്, ഇതെല്ലാം ഒരു ടൈപ്പ് സ്റ്റഡി ആയിട്ട് നമുക്ക് കൊണ്ടുവന്നിട്ട് യേശുക്രിസ്തുമായിട്ട് ബന്ധിക്കുന്നതാണ്. അതിനകത്തേക്കൊന്നും കടക്കുന്നില്ലെങ്കിലും ഈ അഗ്നി സർപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർപ്പത്തിന്റെ നിറമല്ല അഗ്നിയുടെ നിറം. ഇത് സാധാരണ ഒരു സർപ്പം, പക്ഷേ അത് കടിച്ചു കഴിഞ്ഞാൽ അതിന്റെ വേദന പൊള്ളുന്ന വേദനയായിരിക്കും. അഗ്നി കൊണ്ട് പൊള്ളുന്ന വേദനയായതുകൊണ്ടാണ് അതിനെ അഗ്നി സർപ്പം എന്ന് പറയുന്നത്. 1991 പേർഷ്യൻ വാർ സമയത്ത് അമേരിക്കൻ സോൾജിയേഴ്സ് പലരും ഈ സർപ്പത്തെ കണ്ടിട്ടുണ്ട്. ചിലർക്കൊക്കെ കടി ഏറ്റിട്ടുമുണ്ട്. പക്ഷേ ഇവരത് അതിന്റെ അൻലൈ വെനവുമായിട്ട് പോയതുകൊണ്ട് അവരൊക്കെ രക്ഷപ്പെട്ടു. ഇവർക്കറിയാമായിരുന്നു മരുഭൂമിയിൽ ഇങ്ങനെ സർപ്പങ്ങളുള്ളത്. അങ്ങനെയുള്ള ഒരു സർപ്പം, അത് ഈ അഗ്നി എന്ന് പറഞ്ഞാൽ തീ, തീ കൊണ്ട് പൊള്ളുന്ന ഭയങ്കര വേദനയായിരിക്കും ഇത് കടിച്ചു കഴിഞ്ഞാൽ അതിന്റെ വെനമിനുള്ളത്. ഈ വേർഡിൽ നിന്ന് തന്നെയാണ് സെറാഫ് അല്ലെങ്കിൽ സെറാഫീം എന്നുള്ള പേരുണ്ട്, ബേണിങ്. സെറാഫുകളെ കുറിച്ച് യെശയ്യാ പ്രവചനം 6-ാമത്തെ അധ്യായത്തിൽ സെറാഫുകളെ കുറിച്ച് പറയുന്നുണ്ട്. സെറാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേണിങ്, ബേൺ എന്നുള്ള അർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത്. ഇതിന്റെ മൂല വേർഡ് അത് തന്നെയാണ്, അഗ്നി സർപ്പത്തിന്റെയും അത് തന്നെയാണ് വേർഡ് ഹീബ്രുവിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് എ ബേൺ ലൈക്ക് എ ഫയർ, പൊള്ളൽ പോലെ നമുക്ക് അതിയായ വേദന ഉണ്ടാകും. അതുകൊണ്ടാണ് അതിന് അഗ്നി സർപ്പം എന്ന് പറയുന്നത് തന്നെ ആ പേര് വന്നിരിക്കുന്നത്. അതിനകത്ത് അതിന്റെ നരേറ്റീവ് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഴ്സ് 5-ാമെന്ന് വായിച്ച് 21-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വേഴ്സ്, സംഖ്യാപുസ്തകം 21-ാം അധ്യായം 5-ാമത്തെ വേർഡ് അതൊന്ന് തുറന്നു വെച്ചു.
ദൈവത്തിനും മോശയ്ക്കും വിരോധമായി സംസാരിച്ചു.
5, മോശയ്ക്കും ദൈവത്തിനും വിരോധമായിട്ട് സംസാരിച്ചു. ദാറ്റ് ഈസ് എ സിൻ, ഓർ എ സിൻ അതാണ്. 6-ാമത്തെ വേർഡ് വേഴ്സ്,
യഹോവ ജനത്തിന്റെ ഇടയിൽ അഗ്നിസർപ്പങ്ങളെ അയച്ചു.
സഫറിങ്, സിൻ, സഫറിങ്. വേഴ്സ് 7,
ആകയാൽ ജനം മോശയുടെ അടുക്കൽ വന്നു, ഞങ്ങൾ യഹോവയ്ക്ക് നിനക്ക് വിരോധമായി സംസാരിച്ചതിനാൽ പാപം ചെയ്തിരിക്കുന്നു.
സപ്ലിക്കേഷൻ, അത് കൺഫഷനാണ്. ഇവിടെ ഞാൻ കൺഫഷനെ കുറിച്ച് പിന്നീട് പറയാം. ഇവിടെ സപ്ലിക്കേഷൻ 8-9 വായിച്ച്,
യഹോവ മോശയോട് ഒരു അഗ്നിസർപ്പത്തെ ഉണ്ടാക്കി കൊടുമരത്തിന്മേൽ തൂക്കുക, കടിയേൽക്കുന്നവൻ ആരെങ്കിലും അതിനെ നോക്കിയാൽ ജീവിക്കും.
ജീവിക്കും, അത് സാൽവേഷൻ. സിൻ, സഫറിങ്, സപ്ലിക്കേഷൻ, സാൽവേഷൻ, ഇത് നാലും ഒരുപോലെ വരുന്നതാണ്. പാപം ചെയ്തു, ആ പാപം ചെയ്തു എന്ന് ബോധമുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് സപ്ലിക്കേഷൻ ചെയ്യണം. അതാണ് കൺഫഷൻ എന്ന് പറയുന്നത്. ആ പിന്നെ പാപത്തിന്റെ ഫലം മരണമാണ്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ രണ്ടാമത് സഫറിങ് ആണ്, മൂന്നാമതാണ് സപ്ലിക്കേഷൻ, നാലാമത് സാൽവേഷൻ കൂടെ ഉണ്ടാകുന്നത്. ഇറ്റ് ഈസ് എ സിൻ വാസ് ടു ഫോൾഡ്, ഇത് മർമറിങ് ആൻഡ് ദ വേ. മർമറി ചെയ്ത് എന്തിനാണ്? ദ വേ ആൻഡ് ദ ഫോർ മന്ന, മന്നായിക്കും. മന്ന എന്ന് പറഞ്ഞാൽ സ്വർഗീയ അപ്പമാണ്. അതിനെതിരായിട്ടും അത് നടന്നു പോകുന്ന വഴിക്കെതിരായിട്ടുമാണ് ഇവരെ പാപം ചെയ്യുന്നത്, അവർ സിന്ന് ചെയ്തിരിക്കുന്നത്. അതിന്റെ സിന്നിന്റെ ഡയറക്ഷൻ ഇസ് ടു ഫോൾഡ്, എഗൻസ്റ്റ് ഗോഡ് ആൻഡ് എഗൻസ്റ്റ് മോസ്. അതുപോലെ തന്നെ പണിഷ്മെന്റ് വാസ് ടു ഫോൾഡ്, ഇസ് പെയിൻ ആൻഡ് ഡെത്ത്. പണിഷ്മെന്റ് രണ്ടാണ്, പെയിൻ ആൻഡ് ഡെത്ത്. ആൻഡ് ഇത് എൻട്രീറ്റി അല്ലെങ്കിൽ അപേക്ഷയാണ്, പ്രേ ആൻഡ് ദ ലോർഡ്, ദ സാൽവേഷൻ ഓഫ് ടു ഫോൾഡ് ഇൻ ദ സർപ്പന്റ് ആൻഡ് ബൈ എ ലുക്ക്. ആ സർപ്പന്റിനെ പോയി ആരാധിക്കുന്നതിനും അതിന് രൂപം കാണിക്കുന്നതിനും അതൊന്നും പറഞ്ഞിട്ടില്ല. ജസ്റ്റ് ലുക്ക് അറ്റ് യേശുക്രിസ്തുവിനെ നോക്കി, വിശ്വാസത്തിന്റെ കണ്ണുകളോട് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ രക്ഷയുടെ അനുഭവമാണ് ഉണ്ടാകുന്നത്. വലതു ഭാഗത്തെ കള്ളൻ ആകെ ഒന്ന് നോക്കി പറഞ്ഞതേ ഉള്ളൂ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ അവൻ അവളെ കൺഫർട്ട് ചെയ്യുകയായിരുന്നു, എന്നെയും ഓർക്കണമെന്ന് അവൻ രക്ഷിക്കപ്പെട്ടു. അതുപോലെ കുരിശു നാട്ടി കുരിശിന്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് ആ ശതാധിപൻ പറഞ്ഞു, ഇവൻ സാക്ഷാൽ ദൈവപുത്രനാകുന്നുവെന്ന്, അവൻ രക്ഷിക്കപ്പെട്ടു. അവനാണ് പിന്നീട് സഭയിലെ ഒരു ബിഷപ്പായെന്നാണ് പറയുന്നത്, ലോഞ്ചീനസ് എന്നാണ് പേര്. അവന് കണ്ണിന്റെ തിമിരമുണ്ടായിരുന്നു, അല്ലെങ്കിൽ പിന്നെ കാറ്ററാക്ട് ഉണ്ടായിരുന്നു, ശരിക്ക് കണ്ണ് കാണാൻ പാടില്ലായിരുന്നു. കർത്താവിന്റെ ചങ്കത്ത് കുത്തിക്കഴിഞ്ഞപ്പോൾ ഒരു തുള്ളി ചോര അവന്റെ കണ്ണിൽ വീണ് കഴിഞ്ഞപ്പോൾ കണ്ണിന് കാഴ്ച ലഭിച്ചു എന്നാണ് പറയപ്പെടുന്നത്, സഭാപിതാക്കന്മാരെ എഴുതിയിരിക്കുന്നതാണ്. ഇറ്റ് ഈസ് ടു ലുക്ക് ആൻഡ് സേവ്, ലുക്ക് അറ്റ് ദി ഫേസ് ക്രോസ് ബൈ ഫെയ്ത്ത് ആൻഡ് ടു ബി സേവ്, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവൻ ടുഡേ പീപ്പിൾ കംപ്ലൈൻഡ് എഗൻസ്റ്റ് ഗോഡ് ദ വേ ആൻഡ് ദി ലിവിംഗ് ബ്രെഡ്. He has provided in Christ. Men are against God and Moses. They are fellow men. Moses nu venditte allengil fellow men. Today sin fills in the world with pain and death. Adana indinte spiritual meaning aayittu vannirikkunnathu. Adante devathinte niyamathine ediraayitte devam parayina ediraayitte aaro povunu. അവരെല്ലാം അവരെ നയിക്കുന്നവരാണ്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ ചെയ്താൽ അവർക്ക് ശിക്ഷ ഉടനെ ലഭിക്കത്തില്ല, അല്ലെങ്കിൽ ശിക്ഷ പിന്നീടായിരിക്കും. പക്ഷെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ ലീഡേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ, രാജാവായിക്കോട്ടെ മന്ത്രിയായിക്കോട്ടെ, അവരുടെ ലീഡേഴ്സ് പുരോഹിതനായിട്ട് മഹാപുരോഹിതനായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ജനത്തിന് മുഴുവൻ ആ പാപത്തിന്റെ ഫലം നിൽക്കുന്നത്. അതുകൊണ്ടാണ് യഹൂദന്മാരുടെ നോക്കി അവരുടെ രാജ്യത്തിൽ മുഴുവൻ കഷ്ടപ്പെടുകയും നഷ്ടപ്പെടുകയും അവരുടെ രാജ്യം വിട്ടോടുകയും ചെയ്തിരിക്കുന്നത്. അവരുടെ രാജാക്കന്മാർ എന്ന് പാപം ചെയ്തോ അത് മുഖേനയാണ്. സകല ചരിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അത് കാണാം. ജർമ്മിയാവിന്റെ പുസ്തകത്തിനകത്ത് പറയുന്നുണ്ട്, ഞാൻ നിന്റെ മുൻപ് രണ്ട് വഴികൾ വെക്കുന്നു, ഒന്ന് ജീവന്റെ വഴിയും ഒന്ന് മരണത്തിന്റെ വഴിയും വെക്കുന്നു. ഈ മരണത്തിന്റെയും ജീവന്റെയും വഴി രണ്ടും ഏകദേശം ഒരുപോലെയാണ്. നീ മരണത്തിന്റെ വഴി നീ ജീവിക്കുക, അവിടെ ആ രാജ്യത്ത് ജീവിച്ചു കഴിഞ്ഞാൽ നീ അവിടെ തന്നെ മരിച്ചു പോകും. ഇനി ആൾക്കാർ വന്നു കൊല്ലും, പിന്നെ ഫാമിനുണ്ടാകും, ആ അവിടെ നിന്ന് കഴിക്കാനൊന്നുമില്ലാതെ മരിച്ചു പോകും. ജീവന്റെ വഴി എന്ന് പറയുന്നത് അടിമത്വത്തിലേക്ക് പോവുക, അറ്റ്ലീസ്റ്റ് നിനക്ക് ജീവൻ അവിടെ രക്ഷപ്പെടും. ഇങ്ങനെയുള്ളതാണ് ഇത്. ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ പിന്നെ റൂളേഴ്സ് ചെയ്തു കഴിഞ്ഞാൽ ദ ഹോൾ സിൻ വിൽ ഫോൾ അപ്പോൾ ദ പണിഷ്മെന്റ് ഫോൾ അപ്പോൾ ദ പീപ്പിൾ. നമുക്ക് ഇറ്റ് ഇതിന്റെ ആപ്ലിക്കേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇറ്റ് ഈസ് എ അപ്പോയിന്റ്മെന്റ്, സ്ഥിരീകരണം. ഒന്ന്, ഇറ്റ് വാസ് പ്രിസ്ക്രൈബ്ഡ് ബൈ ഗോഡ്. സോ ദ ക്രോസ് ഓഫ് ക്രൈസ്റ്റ് ഈസ് എ ഡിവൈൻലി അപ്പോയിന്റഡ് മീൻസ് ഓഫ് സാൽവേഷൻ. ഈ പിന്നെ ബ്രേസൺ സർപ്പൻ വാസ് അപ്പോയിന്റഡ് ആൻഡ് പ്രിസ്ക്രൈബ്ഡ് ബൈ ഗോഡ് അല്ലേ, ദൈവം പറഞ്ഞിട്ടാണ് ഉണ്ടാക്കിയത്. അതുപോലെ യേശു ക്രിസ്തുവിന്റെ ഗുരുശെന്ന് പറയുന്നതും ദ ഡിവൈൻലി അപ്പോയിന്റഡ് മീൻസ് ഓഫ് സാൽവേഷൻ. അതുകൊണ്ടാണ് നമ്മളെ അവന്ന് നാട്ടിയിരിക്കുന്ന കുരിശ് അടുത്ത ആഴ്ച മുഴുവൻ ആ കുരിശിനെ നമ്മളെ പിന്നെ ബഹുമാനിച്ച് പുരസ്കരിച്ചുകൊണ്ട് നടക്കുന്നത്. നമ്മളതിനെ ആരാധനയിൽ ഉപയോഗിക്കുന്നുണ്ട്, നമ്മൾ പ്രൊഫഷനിൽ ഉപയോഗിക്കുന്നുണ്ട്. ആ കുരിശ് മനസ്സിൽ കർത്താവിന് സാമ്യപ്പെടുത്തിക്കൊണ്ട് കുരിശ് കബറടക്കത്തിന് ഉപയോഗിക്കുന്നുണ്ട്, ഉയർപ്പിന് ഉപയോഗിക്കുന്നുണ്ട്. It was a divinely appointed means of salvation. It was a informing brass, a type of judgment. The serpent is a sin, and the serpent both together is so sin yet. Brass ennu parney kaniyale oru mixer aayittulla oru alloy metal aanu, adu pettanonum odayathilla. പെട്ടെന്നൊന്നും തീക്കകത്ത് വീണാൽ കത്തി ജ്വലിച്ച് പോകാനായിട്ട് സമയമെടുക്കും. കാരണം 1200 സെന്റിഗ്രേഡ് മുകളിൽ പോയി കഴിഞ്ഞാൽ അത് അതിനെ ഉരിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അങ്ങനെയുള്ള ഒരു മെറ്റലാണ്. അതാണ് ആ ബ്രേസൺ സർപ്പൻറ്റും ലൈവ് സർപ്പൻറ്റുമായിട്ടുള്ള വ്യത്യാസം എന്താണ്? ലൈവ് സർപ്പൻറ്റിന് വിഷമുണ്ടായിരുന്നു, ബ്രേസൺ സർപ്പൻറ്റിന് വിഷമില്ലാത്തവനായ ക്രിസ്തുവിനെ കാണിക്കുന്നതാണ് ബ്രേസൺ സർപ്പൻറ്റ്. വിഷം എന്ന് പറഞ്ഞാൽ പാപം. അവൻ നമുക്ക് വേണ്ടി പാപങ്ങളെ വഹിച്ചു, നമുക്ക് നമ്മുടെ രോഗങ്ങളെ വഹിച്ചു, അവൻ കുരിശിൽ കയറി, നമ്മുടെ അവന്റെ അടിപ്പണികളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഇറ്റ് വാസ് ഓൺലി ഡിവൈൻലി അപ്പോയിന്റ് ഓഫ് റെമഡി. സോ ദ ക്രൈസ്റ്റ് ഓഫ് ദ ക്രോസ് ഈസ് ദ ഓൺലി വേ ഓഫ് സാൽവേഷൻ. ഇപ്പോ സൽപ്പം 4:12 വായിച്ചാൽ അറിയാം, സൂര്യന്റെ കീഴിൽ ലോകത്തില് വേറൊരു നാമവുമില്ല രക്ഷിക്കപ്പെടുവാനായിട്ട്, ഒറ്റ നാമമേ ഉള്ളൂ. അത് അപ്പോ സ്വൽപ്രവർത്തി 4:12 പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് വാസ് എൻഡ്യൂറിങ് ലോങ് ടൈം ഡ്യൂറബിൾ. ഇറ്റ് വാസ് എ പ്രാസ്. ഇറ്റ് വാസ് എ ഡിസ്ട്രോയ്ഡ് ലോങ് ആഫ്റ്റർ ബിക്കോസ് ഇറ്റ് വാസ് ദേ കാരിഡ് സൂപ്പർസ്റ്റിഷ്യസ്ലി ഫോർ ലോങ് ടൈം. ഞാൻ മറന്നുപോയാൽ എന്നെ ഓർപ്പിക്കണം. വാട്ട് ഹാപ്പൻഡ് ടു ദീസ് റീസൺസ് ഹാപ്പൻഡ് എന്ന് ഓർപ്പിക്കണം, പറഞ്ഞുതരാം. നിങ്ങൾക്കറിയാമോ എന്താ? നിങ്ങൾക്കറിയായിരിക്കും അതെ, എന്ത് സംഭവിച്ചു എന്നുള്ളത് നിങ്ങൾക്കറിയാം. അത് ഞാൻ ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഇറ്റ് വാസ് എൻട്രീറ്റർ ഹിം ഓൺ എ ഫോൾ. സോ എനി ബഡി ക്യാൻ ലുക്ക്. ക്രൈസ്റ്റ് വാസ് ലിഫ്റ്റഡ് അപ്പ് ഓൺ എ ക്രോസ്. അതുകൊണ്ട് ഇതുണ്ടാക്കിയിട്ടൊരു കൊടിയുടെ മുകളിൽ അത് പറയപ്പെടുന്നത്, ഭക്തന്മാരുടെ എഴുത്തുകളൊക്കെ പറയുന്നത് യഹൂദായുടെ കൊടിയുടെ മുകളിലാണ് ഇത് തൂക്കപ്പെട്ടിരുന്നത്. ആ ക്യാമ്പിന്റെ ഏറ്റവും മുകളിലാണ് ഇതിനെ വെച്ച് തൂക്കപ്പെട്ടിരുന്നത്. അതുകൊണ്ട് അതുപോലെ തന്നെ കർത്താവിന് ഭൂമിയുടെ മധ്യത്തിൽ തൂക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ആർക്കു വേണേലും നോക്കി രക്ഷപ്പെടാം. ഇറ്റ് ഈസ് സഫിഷ്യൻസി, പൂർണ്ണമായും മതിയായവയാണിത്. ഇറ്റ് വാസ് അവൈൽഡ് വെൻ അവർ എ മേൻ വാസ് ബിറ്റൻ. സോ ദർ ഈസ് എ പ്രൊവിഷൻ ഇൻ ദ ക്രോസ് ഓഫ് ക്രൈസ്റ്റ് ഫോർ ഓൾ മാനർ ഓഫ് സിൻ. ഏത് തരത്തിലുള്ള പാപമാണേലും രക്ഷിക്കപ്പെടുന്നതിന് കർത്താവിന്റെ കുരിശിലേക്ക് നോക്കണം. ഇറ്റ് അവൈൽഡ് ഹൗ എവർ മെനി ടൈംസ് എ മേൻ might be bitten. So there is no limit in the cross. ഈ കടിച്ചവൻ തന്നെ ചിലപ്പം രക്ഷപ്പെട്ട് കഴിഞ്ഞ് പിന്നെയും കടി ഉണ്ടെന്ന് വരും, ആ പിന്നെയും അവൻ നോക്കണം. എന്നാൽ ഇതിനകത്ത് മരിച്ചുപോയ ആൾക്കാരുണ്ട്, നോക്കാതെ മരിച്ചുപോയ ഒരുപാട് പേരുണ്ട്. മരിക്കാൻ തുടങ്ങിയപ്പോഴാണ് കുരിശ് വെച്ചത്. അതുകൊണ്ട് അതിന് ലിമിറ്റ് ഇല്ല. ക്രോസ്, ദർ ഇസ് നോ ലിമിറ്റ് ഓൺ ദ ക്രോസ്. ഇറ്റ് ഈസ് അവൈൽഡ് ഹൂ എവർ ദ ബിറ്റൻ പേഴ്സൺ വാസ്, യങ് ഓൾഡ് പ്രീസ് പ്രിൻസ് സ്ലേവ്. സോ ദ വൺ ക്രോസ് ഈസ് ഫോർ ഓൾ. ആർക്ക് വേണമെങ്കിലും നോക്കി രക്ഷപ്പെടുന്നതിനാണ് കുരിശ് വെച്ചിരിക്കുന്നത്. ഇറ്റ് വാസ് എ ഇൻഫാലിബിൾ. ദർ ഈസ് നോ ഹിൻറ്റ് ഓഫ് എനി കേസ് വിച്ച് വാസ് ഫെയിൽഡ്. സോ ദ ക്രോസ് നെവർ ഫെയിൽഡ്. ഇവരെ നോക്കിയ ആൾക്കാർക്കെങ്കിലും രക്ഷപ്പെട്ടില്ല എന്നൊന്നും പറയുന്നില്ല ഒരിടത്തും. അല്ല, ഇത്ര നേരം നോക്കിക്കൊണ്ടിരിക്കണമെന്നും പറഞ്ഞിട്ടില്ല. ജസ്റ്റ് ലുക്ക് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് യേശു ക്രിസ്തുവിന്റെ കുരിശ് ഒരിക്കലും ഫെയിൽ ചെയ്യുന്നില്ല. യു ലുക്ക് ഇൻ ഫെയ്ത്ത് ടു ദ ക്രോസ്. ഇറ്റ് നെവർ ഫെയിൽസ്. ഇറ്റ് വാസ് എ വെരി ഈസി ലൈഫ് കെയിം സിംപ്ലി ബൈ ദ ലുക്ക്. സോ ദ സാൽവേഷൻ ഈസ് ബൈ ദ ലുക്ക് ഓഫ് ഫെയ്ത്ത് ടുഡേ. അതാണ് ലുക്ക് ഓഫ് ഫെയ്ത്ത് ടുഡേ. ഇറ്റ് വാസ് എ ഇൻഡിവിജ്വൽസ്. ഈച്ച് മസ്റ്റ് ലുക്ക് ഫോർ ഹിംസെൽഫ്. സോ ദ ക്രോസ് മസ്റ്റ് ബി ഇൻഡിവിജ്വലി അപ്രോപ്രിയേറ്റഡ്. എല്ലാ മനുഷ്യനും തന്നെ തന്നെ രക്ഷിക്കണം, അല്ലാതെ വേറൊരാൾക്ക് വേണ്ടിയിട്ട് വേറൊരാൾ രക്ഷപ്പെടാൻ സാധിക്കും. ഒരു ശ്രീയ പറഞ്ഞിട്ടുണ്ട്, നിയമം നിങ്ങൾക്കൊരു ശിശുപാലകനായിരുന്നു, അവന് ചൂണ്ടുപലകയായിരുന്നു. ദ ലോ, ബട്ട് ലോ വിൽ നോട്ട് സേവ്, ക്രോസ് വിൽ സേവ്. അതുകൊണ്ട് ഇത് ഇത്രയും ഒരു കാര്യം മാത്രം ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. അത് ആ റീസൺ സർപ്പുണ്ട്, അത് അതിൻ്റെ സ്പിരിച്വൽ തിങ്സ് ആണ് നമ്മൾ അത് നോക്കി പഠിക്കേണ്ടത്. സിൻ, സഫറിങ്, സപ്ലിക്കേഷൻ, സാൽവേഷൻ, ഈ നാല് കാര്യങ്ങളും അതിനകത്ത് നിന്ന് പഠിക്കണം. ഇത് യേശു ക്രിസ്തുവിന്റെ കുരിശിലാണ് സമ്പൂർണമാണ്. വിശുദ്ധ ബാക്കന്മാര് ഇത് ഇതിലും മുൻപേ മനസ്സിലാക്കി വെച്ചിരിക്കുന്നതുകൊണ്ടാണ് അവർ കുരിശ് അവിടെ ഉയർത്തുവാൻ പറഞ്ഞത്, പാളയത്തിന്റെ മധ്യത്തിൽ ഉയർത്താൻ പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മൾ സഭയിൽ ചെയ്തിരിക്കുന്നത്. ഇത് തന്നെ യഹൂദായുടെ പാപത്തെ നോക്കാം. ഐഡോളട്രി വാസ് ദെയർ സിൻ. അവർ യിർമ്യാവിന്റെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 1-7 വരെയുള്ള വാക്യങ്ങൾ 1-27 വരെ, പക്ഷെ അതിനകത്തെ ആദ്യത്തെ വാചകങ്ങൾ മാത്രം 1-4 വരെ. ഐഡോളട്രി, ഇൻസ്റ്റെഡ് ഓഫ് ഗിവിങ് ദെയർ ഡിവോഷൻ ആൻഡ് ഒബീഡിയൻസ് ടു ദ ട്രൂ ഗോഡ് ഹു ഹാഡ് ബ്ലെസ്ഡ് ദം, ദ ജൂസ് അഡോപ്റ്റഡ് ദ ഐഡൽസ് ഓഫ് ദ നേഷൻസ് അറൗണ്ട് ദം. അക്ഷര പ്രതിഷ്ഠകളെ ഉണ്ടാക്കി അവരെ വന്ദിക്കുവാനായിട്ടും ആരാധിക്കുവാനായിട്ടും തുടങ്ങി. അടുത്ത രാജ്യങ്ങൾ കാനനൈറ്റ്സിനെ മാതിരി. അക്ഷേര എന്ന് പറഞ്ഞ ദിവസത്തെ ഗോഡസ് ഓഫ് ഫെർട്ടിലിറ്റി എന്നാണ് പറയുന്നത്. സർപ്പ ആരാധനകളും അവിടെ ഉണ്ടായിരുന്നു, സർപ്പത്തെയും ആരാധിച്ചിരുന്നു. നമ്മുടെ നാട്ടിലുണ്ട് സർപ്പാരാധനകളുണ്ടല്ലോ, അതുപോലെ നമ്മുടെ നാട്ടിലുണ്ട് ഈ ഗോഡ് ഓഫ് ഫെർട്ടിലിറ്റിയുടെ പേരിലാണ് പിന്നെ എന്താ പറയുന്നത്, ശിവലിംഗം അതുപോലെയുള്ള പിന്നെ അതുപോലെ വേറൊന്നുണ്ട് ദേവദാസി സമ്പ്രദായങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത്. ഈ ഫെർട്ടിലിറ്റി ഗോഡസിന് വേണ്ടിയിട്ട് ഓപ്റ്റീൻ പിക്ചേഴ്സ് സ്കൾപ്ചറൊക്കെ ഉണ്ടാക്കി വെച്ചുകൊണ്ട് അതിനെ ആരാധിക്കുകയാണ്. ഇത് തന്നെയാണ് ഞാൻ പറയുന്നതിന്റെ അവസാനത്തെ ഭാഗം. വാട്ട് ഹാപ്പൻ ടു ദീസ് പ്രേസൻസ് എഫേർട്ട്. രണ്ട് രാജാക്കന്മാരുടെ 18-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിലേക്ക് നേടുന്നത്. ആ പ്രേസൻസ് എഫേർട്ട് ഹാഡ് എ നെയിം ഫോർ ഇറ്റ്. വാട്ട് വാസ് എ നെയിം? നെഹുഷ്ഠാ. രണ്ട് രാജാക്കന്മാർ 18:4. കണ്ടോ എത്ര വർഷം എടുത്തത്? ഇനി ഇമാജിൻ ഹൗ മെനി ഇയേഴ്സ്. ഏകദേശം BC 1400-1300 ഇടയ്ക്കാണ് പിന്നെ എക്സഡസ് ഉണ്ടായത്. അതായത് പുറപ്പാട്, അതായത് മിസ്രയീമിൽ നിന്നും അവർ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് 40 വർഷം അവർ വാണ്ടർ ചെയ്തു. പാലസ്തീൻ നാട് കരസ്ഥമാക്കി കഴിഞ്ഞ് ആദ്യം അവരെ റൂൾ ചെയ്തത് ആരാണ്? പ്രവാചകന്മാരെ, ജഡ്ജസ് ഇല്ലേ, ന്യായാധിപന്മാരൊക്കെ റൂൾ ചെയ്ത് കഴിഞ്ഞപ്പോ അവർ പറഞ്ഞു അടുത്ത രാജ്യത്തൊക്കെ കാണുന്ന പോലെ എനിക്ക് ഞങ്ങൾക്കൊരു രാജാവിനെ വേണം. They refused or rejected the theocracy of the God. They want a king. ശാമുവേലിനോട് പറഞ്ഞു, ശാമുവേൽ അവർക്കൊരു കിങ്ങിനെ ഉണ്ടാക്കി കൊടുത്തു. ആരാണ് ആദ്യത്തെ രാജാവ്? സോൾ. 40 വർഷം. അടുത്ത വർഷം ഡേവിഡ്. അടുത്ത 40 വർഷം. പിന്നെ ആരാണ്? സോളമൻ. അടുത്ത 40 വർഷം. ഇത് കഴിഞ്ഞിട്ട് ഹെസക്കായ കിങ് വരുന്നത് BC 600-700 ഇടയ്ക്കാണ്. അപ്പോൾ ഏകദേശം 700 വർഷക്കാലം ഇവരിതിനെ പൊക്കിക്കൊണ്ട് നടക്കണം. ദൈവമൊരിടത്തും പറഞ്ഞില്ല ഇതിനെ പൊക്കിക്കൊണ്ട് നടക്കണമെന്ന്, ഇതിനെ ആരാധനയ്ക്ക് ചെയ്യണമെന്ന്. അതൊന്നുമില്ല, ഇവർ പൊക്കിക്കൊണ്ട് നടന്നു, അതിനെ ധൂപം വെച്ച് പോകുന്നു, ആരാധന വെച്ച് പോകുന്നു. നമ്മുടെയൊക്കെ പോക്കറ്റുകളിലൊക്കെ കിടപ്പുണ്ട് ഓരോ നിരസ്ഥാനം ഇതിനെ എടുത്ത് ദൂരെ കിടക്കണം ഇല്ലേ. നമ്മളെ സഭയായിട്ട് ബാക്കന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾ നമ്മളെ രാഹു നോക്കും ഇല്ലേ, എല്ലാവരും രാഹു നോക്കുന്നവരാണ്. ബന്ധക്കാർ ഉൾപ്പെടെ രാഹു നോക്കും. അവർ പറയും ഒരു നിമിഷം പ്രാർത്ഥിക്കാനായിട്ട് ഒരു വലിയ ഉപദേശം വരുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് ഇറങ്ങാൻ മതി എന്ന് പറഞ്ഞു. അവൻ പുറത്തോട്ട് ഇറങ്ങി ടെലിഫോൺ വിളിച്ചു. സമയമൊക്കെ ആകുമ്പോഴത്തേക്ക്, ഏകദേശം ആകുമ്പോഴത്തേക്ക് പാസ്റ്റർ എളുപ്പം വരണം, പ്രാർത്ഥിക്കണം. പക്ഷേ സമയം വരും, അയ്യോ പാസ്റ്ററുടെ വണ്ടി വഴി നിന്ന് പോയി, അത് ശരിയായില്ല, അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിച്ചിറങ്ങാൻ പറയും. രാഹു എന്ന് പറയുന്നില്ല, പക്ഷെ പാവപ്പെട്ട സുറിയാനി ക്രിസ്ത്യാനി പിള്ളേർ അത് കഴിഞ്ഞിട്ട് ഇറങ്ങാൻ മതി എന്ന് പറയും. ഒരു നെഗസ്ഥാനം. ഇതുപോലെ കാര്യങ്ങൾ പലതും നമ്മുടെ കയ്യിലുണ്ട്. ഈ നെഗസ്ഥാനം ഇതിനകത്ത് തല്ലി കടത്തി അറിയണം. എത്തക്കായ രാജാവ് റിഫോർമറായിരുന്നു. പൂജാഗിരികളെ തട്ടിക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ അക്ഷര പ്രദേശങ്ങൾ ഉണ്ടാക്കിയിട്ട് ഈ ബനിയാൻ ട്രീയുടെ പുറത്ത് നമ്മുടെ നാട്ടിലെ ഈ പിന്നെ ആൽമരങ്ങളുടെ പുറത്ത് വിഗ്രഹങ്ങളെ വെച്ചിരിക്കുന്നുണ്ടല്ലേ, ഇതുപോലെ പൂജ നടത്തിക്കുന്നത്. ആ പൂജയാണ് ഈ പറയുന്ന പിന്നെ ബ്രേസൻ സർപ്പനും കിടത്തോണ്ടിരിക്കുന്നത്. 1-2 വർഷമല്ല, ഏകദേശം 700 വർഷം ഇവരതിനെ കൊണ്ടുവരുന്നു. അവിടെയാണ് അതിനെ ഉടച്ചു കാണുന്നത്. യേശു ക്രിസ്തുവിന്റെ ക്രോസ് ഈസ് സ്റ്റിൽ സ്റ്റാൻഡിങ്. ഒരു ഓർത്തഡോക്സ് ഗ്രീക്ക് ഓർത്തഡോക്സ് ബിഷപ്പിനോട് ഒരു പെൺകുട്ടി ചോദിച്ചു, വെൻ ഡിഡ് യു ബി സേവ്ഡ്? ബിഷപ്പ് പറഞ്ഞു, 1 AD 33 on 3 o'clock outside the city of Jerusalem on a cross. I have been saved. നമ്മൾ ഈ കുരിശ് അന്ന് നാട്ടെ കുരിശ് ആ കുരിശിന്നുണ്ട്. കുരിശിനെ നാം ആരാധിക്കുക, നാം കുരിശിനെ വന്ദിക്കുക. ആരാധനയും വർഷിപ്പ് ആൻഡ് അഡറേഷൻ ആർ ടു ഡിഫറെന്റ് തിങ്. വർഷിപ്പ് ആൻഡ് അഡറേഷൻ, അതുകൊണ്ടാണ് ആ കർത്താവിന്റെ കുരിശും നമ്മൾ വന്നിരിക്കുന്ന ഈ കുരിശ് പ്ലെയിൻ ക്രോസ്, നോട്ട് എ ക്രൂസിഫിക്സ്. Crucifixion was the answer for us. It is empty cross. A cross is our... That is what we have to do in the middle of the day. The people who are living in the world, 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 who are living in the world. That is what we have to do. We may forget our sins, but the sins never forget us. Sins will be forgiven, but the consequences will follow us. The sins will be forgiven, but the consequences will follow us. We have to face the consequences. David rajav paapam cheyengilum paapathinte phalam anubhavikkendi vannu. He has a war between his family, incest in the family, murder in the family, everything was there. യാക്കോബ് പാപം ചെയ്തതിന്റെ ഫലമാണ് സമാധാനത്തോടുകൂടി മരിക്കുന്നതിന് സാധിച്ചില്ല. ഈ എന്റെ നരയെ ദുഃഖത്തോടുകൂടി ഇറക്കുമെന്നല്ലോ എന്ന് പറഞ്ഞു. നോക്കൂ, പൗലോസ് പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ശരീരത്തിലെ കീടകൾ പഴുതലേറ്റു. പൗലോസ്, the sin will be forgiven by God, but the consequences will never, never leave us alone. മഹാഭാരതത്തില് ഒരു കാര്യം പറയുന്നുണ്ട്, നമ്മുടെ മുൻപിൽ മരണവും നമ്മുടെ പിൻപിൽ നമ്മൾ ചെയ്ത പ്രവൃത്തികളും പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു. മരണം മുൻപിൽ നിൽക്കുമ്പോൾ നമ്മളെ പിന്തുടരുന്നത് നമ്മൾ നിഴലല്ല, നമ്മളുടെ പ്രവൃത്തികളാണ്. രാത്രിയിൽ നേടില്ല, പക്ഷെ പ്രവൃത്തികൾ പിന്തുടർന്നു എന്ന് പറഞ്ഞ മാതിരി, the sin will be forgiven by God, but the consequences we have to face it. അതുകൊണ്ട് ദൈവമേ, ഇത് എന്റെ പാപമാണോ എന്ന് ചോദിക്കുന്നതിന് പകരം, ദൈവമേ നിന്റെ മഹത്വം എന്നെ നിറവേറട്ടെ, ഞാനിത് അനുഭവിക്കേണ്ടതാണോ എന്നുള്ളത് ദൈവമാണ് നിശ്ചയിക്കുന്നത്. യേശുക്രിസ്തു പോലും sinless man, he suffered on his own body till death. കുരിശിലോളം മരണത്തോളം താഴ്ത്തപ്പെട്ടതായിരുന്നു. He has to suffer. ആ സഫറിംഗ് ഇല്ലാതെ രക്ഷപ്പെടുത്താൻ സാധിക്കുമായിരുന്നല്ലോ. അലംഘനീയമായിട്ടുള്ള ദൈവത്തിന്റെ നിയമമാണ് അത്, നടത്തിയേ സാധിക്കത്തുള്ളൂ, നടന്നേ സാധിക്കത്തുള്ളൂ. പ്രകൃതി, ഭൂമി, വിധി, ഇത് മൂന്ന് സ്ത്രീയാണ്. വിധി, ഇതെന്റെ വിധിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ത്രീയാണ് വിധി. അതുകൊണ്ടാണ് ന്യായാധിപന്റെ അവിടെ ഒരു സ്ത്രീയെ മുഖം മൂടി കെട്ടിക്കൊണ്ട് ശ്രാസം പിടിച്ച് നിൽക്കുന്ന സ്ത്രീയാണ്. വിധി എന്നുള്ള സ്ത്രീയാണ്, പ്രകൃതി സ്ത്രീയാണ്, ഭൂമി ധരിത്രിയാണ്, ദേവിയാണ്, മാതാവാണ്. നമ്മളുടെ ഈ നോയമ്പ് നമസ്കാരങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കുമ്പിടുത്ത് നമസ്കരിക്കുമ്പോൾ മാതാവ് എന്ന ഭൂമിയെ കുമ്പിട്ട് നമസ്കരിക്കുകയാണ്. നമ്മൾ പ്രോസ്റ്റേറ്റ് ചെയ്യുകയാണ്. നമ്മൾ പ്രോസ്റ്റേറ്റ് ചെയ്യുന്നത് ഒരു 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 പിന്നെ നമ്മൾ എല്ലാം ഒന്നുമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ തലവാദിക്കുകയാണ്. അതിനകത്തൊരു നമ്മൾ ഗർഭപാത്രത്തിൽ കിടക്കുന്ന ഒരു രൂപത്തിലാണ് നമ്മൾ പ്രോസ്റ്റേറ്റ് ചെയ്യുന്നത്. നമ്മളുടെ ഇല്ലായ്മയെ കാണിക്കുകയാണ് ഭൂമിയിലേക്ക്. അതുകൊണ്ട് ഈ വരുന്ന ആഴ്ചകളിലൊക്കെ കുരിശിനെ കുറിച്ച് ധ്യാനിക്കുമ്പോഴും കുരിശിനെ കുറിച്ച് ഓർക്കുമ്പോഴും ദൈവമായ കർത്താവ് നിങ്ങളെല്ലാവരെയും ഇതിൻ്റെ കുരിശിൻ്റെ സാങ്കേതികമായിട്ടുള്ള അർത്ഥങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കുവാനും പഠിക്കുവാനായിട്ടും അതിനെക്കുറിച്ച് ചിന്തിക്കാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എന്നെ ഇതിനു വേണ്ട അനുവദിച്ച ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛനോട് ഉള്ള നന്ദിയും കൃതജ്ഞതയും സ്നേഹവും അറിയിച്ചുകൊണ്ട് എളിയവരും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.
കാലഘട്ടത്തിലേക്ക് അടുക്കുമ്പോഴ് മോശ മരുഭൂമിയിൽ പാമ്പിന്റെ ദർശനമേറ്റ് രക്ഷപ്രാപിക്കാൻ തക്കവണ്ണം ഒരുക്കിയ ജനത്തിന് നാട്ടിയ ആ പിശ്ചസർപ്പത്തെ അതിലെ കാലഘട്ടത്തിന്റെ കുരിശിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് കുരിശിലേക്ക് നോക്കാനുള്ളൊരു ആഹ്വാനമായി അച്ഛനെ വളരെ പവർഫുള്ളായിട്ട് അതിനെപ്പറ്റി സംസാരിക്കുകയും ഒക്കെ ചെയ്തു. വളരെ അനുഗ്രഹീതമായ ഒരു ധ്യാനമായിരുന്നു, നമുക്ക് സംശയമൊന്നുമില്ല. അച്ഛന് ആ 21-ാം അധ്യായത്തിന്റെ ആ ഒരു സർക്കിള് പറഞ്ഞത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സിൻ, സഫറിങ്, സപ്ലിക്കേഷൻ ആൻഡ് സാൽവേഷൻ. അതിൻ്റെ അകത്ത് അത് വളരെ വളരെ എടുത്ത് അച്ഛനത് ഭംഗിയായിട്ടത് പറഞ്ഞു. എന്നാൽ അതിൻ്റെ ഒരു സംഗതിയുടെ പ്രധാനപ്പെട്ടതുണ്ട്. എന്താണെന്ന് വെച്ചാൽ റിപ്പൻറ്റൻസ്. കാരണം അതിൻ്റെ അകത്ത് 7-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഞങ്ങൾ യഹോവയ്ക്ക് നിനക്ക് വിരോധമായി സംസാരിച്ചതിനാൽ പാപം ചെയ്തിരിക്കുന്നു. ഇവിടെ ചേരുമ്പോഴാണ് വളരെ നന്നായിട്ട് പറഞ്ഞു. ഇവിടെ ചേരുമ്പോൾ ഒരു പൂർണ്ണമായി അല്ലേ
സപ്ലിക്കേഷൻ
മുമ്പ് റിപ്പൻറ്റൻസ് എന്നിട്ട് സപ്ലിക്കേഷൻ സാധനം. ആ അഞ്ച് കാര്യങ്ങൾ ശരിക്കും അത് റിയലി ഫൈവ് പില്ലേഴ്സ് സ്പിരിച്വൽ ലൈഫായിട്ട് നമുക്ക് പറയാനൊരു കാര്യമാണ് അല്ലേ. സിന്നും അതുപോലെ തന്നെ സഫറിങ്ങും റിപ്പൻറ്റൻസും സപ്ലിക്കേഷനും അൻസാലേഷനും ശരിക്കും അച്ഛനത് പറയുമ്പോൾ അതിനൊരു ഒരു എന്താ പറയുക, പുതിയ ഉണർവുണ്ടാക്കുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇപ്പോഴും ചിന്തിക്കേണ്ട, അല്ലെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിലുള്ള ശ്രദ്ധയോടെ നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ്. ഒരിക്കലൂടി അച്ഛനുള്ള സ്നേഹം നന്ദി അറിയിക്കുന്നു. ഇപ്പോഴ് നമ്മുടെ ഫ്യൂച്ചർ ഗീതങ്ങളിലെ രണ്ട് ഗീതം, രണ്ട് കടല എന്നുള്ള ഗീതത്തിന്റെ രണ്ട് സ്ഥാനത്ത് പാടിയതിനു ശേഷം പേരുകള് ഈ സമയത്ത് വായിക്കുന്നത് അനീഷ് പോൾ. അനീഷ് പോളിനെ ദൈവസ്ഥല ഇതിനകത്ത് പ്രാർത്ഥിക്കുക. കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് എന്റെ ഒരു കസിന് ക്രോട്ടിന് ഒരു ക്യാൻസർ ആണ് എന്നുള്ളതിനെ പറ്റി അറിവ് കിട്ടി. ജോസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. മുൻദിനത്തിൽ ഓർക്കാറുള്ള ജോൺ സി തോമസ്, ബിൻസൂമന്, രൊഹാൻ, വർഗീസ് ജോൺ, വർഗീസ് ജോർജ്, അതുപോലെ തന്നെ മോളി താമരവേലിൽ, ഇവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ രാജു ഡാനിയൽ, ലോഹ, അരുൺ, അരുടെ ക്യാൻസറിന്റെ ചികിത്സയിലായിരുന്നു. പക്ഷെ കഴിഞ്ഞ ദിവസം റിസൾട്ട് വന്നപ്പോൾ ഒരുപാട് ഭേദപ്പെട്ടു എന്ന് അറിയാനായിട്ട് കഴിഞ്ഞ ഒത്തിരി സന്തോഷമുണ്ട്. കൃത്യമായിട്ടുള്ള നന്ദിയൊക്കെ അറിയിക്കുകയുണ്ടായി. അതുപോലെ സാഗർ ക്യാൻസർ ബാധിച്ചിരിക്കുന്ന മോളി ഓർത്ത് പ്രാർത്ഥിക്കാം. ഹാർട്ടിന്റെ ചികിത്സയിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾ സാറ ഹാന അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. കുഞ്ഞു കുഞ്ഞമ്മ, വർഗീസ് വർക്കി, അന്നമ്മ തോമസ്, എ എസ് അക്കഴിയ, ശോശാമ്മ ജോൺ, ജോൺ ജോർജ്, തങ്കമ്മ ആൻഡ്രൂസ്, ഫിലിപ്പ് പ്രഭാസിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഇത്രയും പേരെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം.
പ്രാർത്ഥിക്കും. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. ഈ അനുഗ്രഹീതമായ വേദഭാഗത്തെ പഴയ നിയമ പശ്ചാത്തലത്തിൽ ഇസ്രായേൽ മക്കളെ നയിച്ചുകൊണ്ട് കനാനിലേക്കുള്ള യാത്രാമധ്യേ മോശയോടും ദൈവത്തോടും തെറുപുലത്ത് പാപത്തിന്റെ ഇരയായി തീർന്ന മനുഷ്യനെ അനുതാപ ഹൃദയത്തിലൂടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും ദൈവം കൽപ്പിച്ചാക്കിയ രീതിയിൽ ഉയർത്തപ്പെട്ട പിച്ചള സർപ്പത്തെ നോക്കിയവർക്ക് രക്ഷപ്രാപിപ്പാൻ ഇടയായി. ഈ രണ്ട് സംഭവങ്ങളെയും കോർത്തിണക്കി കർത്താവെ, ഞങ്ങളുടെ ദേവാലയവുമായ ഞങ്ങളുടെ അനുഗ്രഹീതമായ പെട്ടകത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് സമൃദ്ധമായ കൃപകൾ നൽകുന്ന ആരാധനാക്രമങ്ങളെ ഞങ്ങൾ പലപ്പോഴും അതിന്റെ ആന്തരിക അർത്ഥം ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് ഞങ്ങൾ ഉച്ചരിക്കുമ്പോഴും ഇന്ന് ഞങ്ങളുടെ ദേവാലയത്തിൽ നോമ്പുകാലത്തിന്റെ പവിത്രമായ നിമിഷങ്ങളിൽ ഞങ്ങൾ ആരാധനയ്ക്കായി ഒരുക്കിയിരിക്കുന്ന ഗോകുൽത്തായെ, കുരിശിനെ, അതിന്റെ രക്ഷയെ ഭംഗിയായി ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ജീവന്റെ അംശമായി അതിനെ മനസ്സിലാക്കി തരുവാൻ തക്കവണ്ണം ഇന്നത്തെ പ്രഭാതത്തിൽ ദൈവം നിയോഗിച്ച ഒരു ആചാര്യനിലൂടെ കേൾപ്പിച്ച വചനങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. പലപ്പോഴും ഞങ്ങൾ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പ്രാർത്ഥനകളും നിർവഹിക്കുമ്പോഴും അടുത്തു നിൽക്കുന്ന മനുഷ്യനെ കാണിക്കുവാൻ ചിലപ്പോഴെങ്കിലും ചെയ്തു പോകാം. ചിലപ്പോഴൊക്കെ ആരൊക്കെയോ ഭയപ്പെട്ട് ഞങ്ങൾ ഈ കാര്യങ്ങളിൽ ഏർപ്പെട്ടേക്കാം. എങ്കിലും അതിന്റെ അർത്ഥത്തെ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് കർമ്മങ്ങളിലും അനുഷ്ഠാനങ്ങളിലും പ്രാർത്ഥനകളിലും ആരാധനകളിലും സംബന്ധിക്കുമ്പോൾ അതിന്റെ അർത്ഥവും അർത്ഥഫലങ്ങളും നൂറിരട്ടിയാകുമെന്ന് ഞങ്ങളെ വീണ്ടും ഓർമ്മപ്പെടുത്തുവാൻ ഇന്ന് ഞങ്ങൾക്ക് ലഭിക്കപ്പെട്ട നല്ല നിമിഷങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതിന് വിനിയോഗിച്ച ദൈവ പുരോഹിതനെ, കുടുംബത്തെ, കുടുംബാംഗങ്ങളെ ദൈവം തമ്പുരാൻ കൂടുതൽ അനുഗ്രഹിക്കണമേ, കൂടുതൽ ഉപയോഗിക്കണമെന്ന് അപേക്ഷിക്കുന്നു. കേട്ടതായ ഒരു വിശ്വാസ സമൂഹം ഇത് അവർക്ക് മാത്രമുള്ള ഒരു വിഭവമായി സ്വീകരിക്കുന്നതിനേക്കാൾ ഉപരി അവരുടെ കുടുംബങ്ങൾക്ക് ഇതിന്റെ നന്മ ലഭിക്കാം. നമ്മൾ പലപ്പോഴും ഇത് റെക്കോർഡ് ചെയ്ത് വീണ്ടും കേൾക്കുവാനൊക്കെ അവസരം ഒരുക്കാറുണ്ട്. പക്ഷെ എത്ര പേര് ആ അവസരത്തെ വിനിയോഗിക്കുന്നു എന്നുള്ള ചിന്തയെ ഞങ്ങൾക്ക് ഒരിക്കൽ കൂടി ചോദ്യം ചെയ്യുവാനും അതിനെ ബോധ്യപ്പെടുവാനും ഈ കേട്ട വചനം ഇന്ന് തന്നെ നമ്മുടെ കുടുംബങ്ങളിൽ ഒരു പുനർവ്യാഖ്യാനമായി പ്രഖ്യാപിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ദേവാലയങ്ങളിലൊക്കെ ഇതിന്റെ മാറ്റൊലി, ഈ വ്യാഖ്യാനം അനുഗ്രഹപരമായി ഞങ്ങൾക്ക് എല്ലാവർക്കും ലഭ്യമാകുവാൻ അവസരങ്ങളെ ക്രമീകരിക്കണമേ. അങ്ങനെ അനേകർക്ക് ഈ സഭയിലെ സഭയുടെ അനുഷ്ഠാനങ്ങളുടെ പ്രചോദനങ്ങളായ നന്മകളെ ഉൾക്കൊള്ളുവാൻ ദൈവം സാധ്യത നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൽ സമ്മേളിച്ച് ഞങ്ങൾക്ക് ധന്യമായ മുഹൂർത്തങ്ങൾ നൽകിയ വൈദികരെയും അതോടൊപ്പം വിശ്വാസ സമൂഹമായി കടന്നു വന്ന് വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് വളരെ താല്പര്യത്തോടുകൂടി പ്രാർത്ഥനയിൽ സംബന്ധിച്ചവരെയും കുടുംബമായി ദൈവം അനുഗ്രഹിക്കണമേ. ഓശാന പെരുന്നാളിലേക്കും കുംഭസാരത്തിന്റെ അനുഗ്രഹീതമായ നിമിഷങ്ങളിലേക്കും ഒക്കെ ഞങ്ങൾ കടന്നു ചെല്ലുന്നു. ലാസറിനെ ഉയർപ്പിച്ച ഒരു പ്രഭാതം ഞങ്ങൾ വീണ്ടും ആരാധനാമധ്യം ഓർക്കുന്നു. തുടർന്നുള്ള ഓരോ ദിവസങ്ങളും ക്രിസ്തുവിന്റെ പീഡാനുഭവത്തെ നന്നായി സ്മരിക്കുവാനുള്ള അവസരങ്ങൾ ധ്യാനമായി, പ്രാർത്ഥനയായി, കർമ്മങ്ങളായി, അനുഷ്ഠാനങ്ങളായി പൂർത്തീകരിച്ച് ക്രിസ്തുവിനോടുകൂടി ഞങ്ങളും മരിച്ച് ക്രിസ്തുവിനോടുകൂടി ഞങ്ങൾക്കും ഉയർത്തെഴുന്നേൽക്കുവാനുള്ള ഭാഗ്യം ദൈവത്തിന്റെ കൃപയായി ലഭിക്കപ്പെടുന്നു. അതോടൊപ്പം വാർദ്ധക്യത്തിലും വിശ്രമ ജീവിതത്തിലും ആയതുമൂലം ദേവാലയത്തിലെ അനുഷ്ഠാനങ്ങളിൽ പങ്കെടുക്കാൻ അവരുടെ മനസ്സിന് ആഗ്രഹമുണ്ടെങ്കിലും ശരീരം ആ വേഗതയിൽ ചലിക്കാത്തത് മൂലം മനസ്സിൽ വിങ്ങലേറ്റ് ജീവിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുന്നു. കർത്താവെ, അവർക്കും ഞങ്ങൾ പങ്കെടുക്കുന്ന കൃപകൾ അവർക്കും അനുഭവിക്കുവാൻ തക്കവണ്ണം ദൈവം സാധ്യത ഒരുക്കണമേ. ദേവാലയങ്ങളെ അധ്യാത്മിക തലങ്ങളിലേക്ക് ഒരുക്കണമേ. മോശിക്കും ജനത്തിനുമെതിരെ പെറുപുറുക്കുന്ന സമൂഹങ്ങളായിട്ട് മാറുന്നതിന് പകരം ദൈവാശ്രയ ബോധത്തോടുകൂടി ക്രിസ്തുവിന്റെ കുരിശിലേക്ക് നോക്കുന്ന നല്ല മക്കളായി ഞങ്ങളെ ഉയർത്തണമേ. അതോടൊപ്പം രോഗികളായി ഇവിടെ സമർപ്പിക്കപ്പെട്ടവരും വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് അവരുടെ മനസ്സിൽ സങ്കല്പിച്ച പ്രാർത്ഥനയ്ക്കായി ഒതുക്കിയതുമായ എല്ലാ രോഗികൾക്കായും പ്രാർത്ഥിക്കുന്നു. സകല സൗഖ്യത്തെയും വിശുദ്ധിയെയും പ്രദാനം ചെയ്യുന്നതും മനുഷ്യായുസ്സിനെ കുറിച്ച് പ്രത്യേകമായി കരുതലുള്ളവനുമായ കർത്താവെ, ജനിപ്പിക്കുന്നതും ജീവിപ്പിക്കുന്നതും നീയാണെങ്കിൽ തൊട്ട് സൗഖ്യമാക്കാൻ കഴിവുള്ളതും നീയാണെന്ന പൂർണ്ണമായ വിശ്വാസത്തിൽ യെശയ്യാ പ്രവാചകന്റെ ഭാഷയിൽ അങ്ങയുടെ കരം രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം കുറുകിയിട്ടില്ല എന്നുള്ള വിശ്വാസ ബോധ്യത്തിൽ നിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്ന എല്ലാ രോഗികളെയും ദൈവം തമ്പുരാൻ കരുണ കൊണ്ട് കൃപ കൊണ്ട് കാത്തുകൊള്ളണമേ. അവരുടെ ക്ഷീണങ്ങളെയും രോഗാവസ്ഥയും മാറ്റി ചലനശേഷിയും ചിന്താശേഷിയും ഇന്ദ്രിയ ബലവും വീണ്ടെടുത്ത് നിനക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരായി കർത്താവ് ക്രിസ്തുവിന്റെ അവയവങ്ങളായി അവരെ ഒരുക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. രോഗികളുടെ മേൽ തലയിൽ കൈവച്ച് സൗഖ്യമാക്കിയ ദൈവമേ, ഞങ്ങൾ സമർപ്പിച്ച രോഗികളെയും ശ്രവിച്ച ഞങ്ങളെയും അങ്ങനെ വലതു കരം ബലമേറിയ കരം തൊട്ട് സൗഖ്യമാക്കി മഴ നടത്തണമേ. ക്രമീകരണങ്ങൾ ചെയ്യുന്ന എല്ലാവരും ദൈവം വാഴ്ത്തണമേ. തുടർന്നും നിനക്ക് വേണ്ടി വചന ശുശ്രൂഷയിൽ പങ്കെടുത്ത് നന്മയുടെ വക്താക്കളായി മാറുവാൻ ഞങ്ങളുടെ ശരീരങ്ങളെയും ഞങ്ങളുടെ അവയവങ്ങളെയും കർത്താവ് ഒരുക്കണമേ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും പുതിയും സ്തോത്രവും ഇടവിടാതെ സമർപ്പിക്കുവാനായിട്ട് തന്നെ.
പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാം പുത്രന്റെ കൃപയും പരിശുദ്ധരുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ മേലും നാം ഇപ്പോൾ ഓർത്ത് പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാ ആവേശങ്ങളോടും കൂടിയും ഇപ്പോൾ എപ്പോഴും
ധന്യവാദം. ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരോടുള്ള സ്നേഹം അറിയിക്കുന്നു. പ്രത്യേകിച്ച് വളരെ ആഴമായ ഒരു ചിന്ത വളരെ ഹൃദ്യമായ രീതിയിൽ പകർന്ന് നമ്മളെ ധന്യമാക്കിയ പ്രിയപ്പെട്ട വി സി വറീസിനുള്ള നന്ദി സ്നേഹം ഒരിക്കൽ കൂടി അറിയിക്കുന്നു. തുറന്നും അച്ഛന്റെ വാക്കുകളും സാന്നിധ്യമൊക്കെ ഈ ശുശ്രൂഷയ്ക്ക് ഒരു മുതലാകണമേ എന്ന് പ്രത്യേകമായിട്ട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. സാന്നിധ്യം കൊണ്ട് നിറഞ്ഞ പ്രിയപ്പെട്ട മഹാമനസൻ അതുപോലെ പ്രിയ ഐസക്കച്ചൻ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ശ്രവിക്കുന്ന എല്ലാ വൈദികരോടുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. സംഭവങ്ങളിൽ കൂടിയിരിക്കുന്ന സ്നേഹിതരുൾപ്പെടെ വിവിധ സ്ഥലങ്ങളിലുകൊണ്ട് ഇതിന്റെ ഭാഗമായി തരുന്ന എല്ലാ ദൈവമക്കളെയും വളരെ പ്രാർത്ഥനാപൂർവ്വം ഉറക്കുകയും അനുഗ്രഹിതമായ ഓശാനയുടെ സ്നേഹം അല്ലെങ്കിൽ ആശംസ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. ഇതിന്റെ റെക്കോർഡിംഗ് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അധ്യക്ഷ ചുമതലയുള്ള പ്രിയപ്പെട്ട മനോജ് അതുപോലെ തന്നെ ബൈബിൾ വായിച്ച ജോളി ആൻറ്റി എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം എല്ലാവരും വാക്യം അനുഗ്രഹിക്കട്ടെ. നന്ദി.